പ്രൈസ് ദി ലോർഡ്. പാട്ട് പാടുമ്പോൾ നിങ്ങൾ അത് ശ്രദ്ധയോടെ പാടുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു, അല്ലേ? കാരണം എന്റെ ഹൃദയത്തിൽ ഇപ്പൊ പാട്ട് പാടിയപ്പം ഒരു വലിയൊരു ഉണർവുണ്ടായി. കാരണം പാട്ടുകാരൻ എഴുതിയിരിക്കുകയാണ്, ആനന്ദമേ ഇത് പരമാനന്ദമേ. എന്താ ആനന്ദത്തിന്റെയും പരമാനന്ദത്തിന്റെയും കാരണം? സൃഷ്ടികർത്തനവൻ എവിടെ വന്നിരിക്കുക? എന്റെ ഉള്ളത്തിൽ വന്നിരിക്കുക. പ്രൈസ് ദി ലോർഡ്. എന്റെ പരമാനന്ദമായ ദൈവം, സംഗീതകാരൻ അങ്ങനെ പറഞ്ഞത്, എന്റെ പരമാനന്ദമായ ദൈവത്തിന്റെ അടുക്കിലേക്ക് ഞാൻ വീണ്ടും ചെല്ലും. എന്താ കാര്യം? അവൻ എന്റെ ഉള്ളത്തിൽ വന്ന് വസിക്കുന്നു. ഈ സന്തോഷത്തിൽ വേണം ഇവിടെ മാത്രമല്ല എവിടെയുമായിരിക്കാൻ. ഇടയ്ക്ക് സന്തോഷം കുറയുമ്പോൾ തിരിച്ചു നോർക്കണം. എന്താണ്? സൃഷ്ടികർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നിരിക്കുന്നു. എന്റെ ഉള്ളത്തിൽ. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഈ ലേഖനങ്ങളെല്ലാം എഴുതുമ്പോൾ ആദ്യത്തെ ഫസ്റ്റ് പോർഷൻ, ദൈവം നമുക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ടാണ് രണ്ടാമത്തെ പോർഷനിൽ നാം എന്ത് ചെയ്യണം എന്നെഴുതിയിരിക്കുന്നത്. ഈ ഫൗണ്ടേഷനിൽ നിന്നുകൊണ്ടാണ് നാം എന്ത് ചെയ്യണം എന്നുള്ള ആ സൂപ്പർ സ്ട്രക്ചറിലേക്ക് നാം വരുന്നത്. പലപ്പോഴും നാം ക്ഷീണിച്ച് മടുത്ത് തളർന്ന് നിരാശപ്പെട്ടു പോകുന്നതിന്റെ കാരണം ദൈവം നമുക്ക് വേണ്ടി എന്താണ് ചെയ്തതെന്നുള്ള ആഴമായൊരു വെളിപ്പാടില്ലാത്തത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ വീണ്ടും അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുക. എന്റെ മനസ്സിൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വന്നൊരു വാക്യമുണ്ട്, ഇടയ്ക്ക് ഇന്ന് രാവിലെ തപ്പി ആ വാക്യം കണ്ടുപിടിച്ചത്. ആ വാക്യം ഇതാണ്: ഞാനാകുന്നത് കൃപയാലാകുന്നു. ഇടയ്ക്കിടയ്ക്ക് വാക്യം ഇങ്ങനെ കയറി വന്നു എന്റെ മനസ്സിലേക്ക് ഇങ്ങനെ. അപ്പൊ എനിക്ക് ഓർത്തു അതൊന്ന് പറയണം എന്ന് ചിന്തിച്ചു. അപ്പം രാവിലെ ഈ വാക്യം എവിടെ നിന്നറിയാൻ പറ്റില്ല. ഞാൻ ഒരു രണ്ട് കൊരിന്ത്യരിലായിരിക്കും ഈ വാക്യം എന്നാണ് എന്റെ ചിന്ത. കാരണം പൗലോസിന് അവിടെയാണ് തന്റെ ബയോഗ്രഫിക്കൽ, ഓട്ടോബയോഗ്രഫിക്കൽ ലെറ്റർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. രണ്ട് കൊരിന്ത്യർ അവിടെയാന്ന് ഓർത്ത് അവിടെ മുഴുവൻ ഞാൻ തപ്പി. പിന്നെ കൺകോർഡൻസ് ഒക്കെ എടുത്ത് തപ്പിയുടെ മനസ്സിലായത് ഇത് രണ്ട് കൊരിന്ത്യരിലല്ല, ഇത് ഒന്ന് കൊരിന്ത്യരിലാണ് ഈ വാക്കുള്ളത്. ഒന്ന് കൊരിന്ത്യർ 15-ാം അധ്യായം, ഫസ്റ്റ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 15. അതിന്റെ 10-ാം വാക്യം:
എങ്കിലും ഞാനാകുന്നത് ദൈവകൃപയാലാകുന്നു, എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമായതുമില്ല. അവരെല്ലാവരെക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു, എന്നാൽ ഞാനല്ല, എന്നോട് കൂടെയുള്ള ദൈവകൃപ അത്രേ.
ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് ഐ ആം വാട്ട് ഐ ആം. ഓ പ്രൈസ് ദി ലോർഡ്. നമ്മൾ വേറൊരു വാക്യം ഇതുപോലെ കേൾക്കുന്നുണ്ട്, ഐ ആം That I am. Okay. അത് ദൈവം പറഞ്ഞ. പക്ഷെ പൗലോസ് ഇവിടെ പറഞ്ഞു, ഐ ആം വാട്ട് ഐ ആം ബൈ ദി ഗ്രേസ് ഓഫ് ഗോഡ്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു ഐ ആം വാട്ട് ഐ ആം പറയാൻ പറ്റും, പക്ഷെ അതിന്റെ മുമ്പിൽ ഒന്ന് ചേർക്കണമെന്നേ ഉള്ളൂ, ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. അവന്റെ കൃപയാൽ ഞാനാകുന്നത്. എന്തിനെ കുറിച്ച് അവിടെ പൗലോസ് പറയുന്നത്? അപ്പൊ ഇതിനെ കുറിച്ച് പറയുന്നത് എന്റെ തൊട്ട് മുകളിൽ പറയുന്നൊരു കാര്യം, സുവിശേഷത്തെ കുറിച്ച് പറഞ്ഞു വരിക. അതിന്റെ 7-ാം വാക്യം: അനന്തരം അവൻ യാക്കോബിനും പിന്നെ അപ്പോസ്തോലന്മാർക്കും എല്ലാവർക്കും പ്രത്യക്ഷനായി, എല്ലാവർക്കും ഒടുവിൽ അകാല പ്രജ പോലെയുള്ള എനിക്കും പ്രത്യക്ഷനായി. ഞാൻ അപ്പോസ്തോലന്മാരിൽ ഏറ്റവും ചെറിയവനല്ലോ, ദൈവസഭയെ ഉപദ്രവിച്ചതിനാൽ അപ്പോസ്തോലൻ എന്ന പേരിന് യോഗ്യനുമല്ല, എങ്കിലും ഞാൻ ആകുന്നത് ദൈവകൃപയാലാകുന്നു. തന്റെ സുവിശേഷ വേലയെ കുറിച്ച് പൗലോസ് സംസാരിക്കുക, തന്റെ വേല, സുവിശേഷ വേല, അതിനെക്കുറിച്ച് പൗലോസ് സംസാരിക്കുക. അപ്പോൾ അപ്പോസ്തോലന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി ഉണ്ട്, അല്ലെങ്കിൽ രണ്ട് ക്വാളിറ്റിയാണ് അപ്പോസ്തോലന്റെ നമ്മൾ കാണാൻ കഴിയുന്നത്. ഒന്ന്, കഷ്ടതയുടെ കഷ്ടത സഹിക്കുക. രണ്ട്, ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കണ്ടിരിക്കുക. ഈ രണ്ട് കാര്യങ്ങൾ പൗലോസ് മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ പൗലോസ് അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ ആര് കണ്ടു? കേഫാവ് കണ്ടു, പിന്നെ യാക്കോബ് കണ്ടു, ചിലരുടെ പേര് എടുത്തെടുത്ത് പറയുക, പിന്നെ അപ്പോസ്തോലന്മാരൊക്കെ കണ്ടു, 500-ലധികം പേർക്ക് പ്രത്യക്ഷനായി എന്നതിന്റെ തൊട്ടുമുകളിലുണ്ട്, പിന്നെ ഏറ്റവും ഒടുവിൽ അകാല പ്രജ പോലെയുള്ള എനിക്കും എന്തായി, അവൻ പ്രത്യക്ഷനായി. And last of all, as to one untimely born, he appeared to me also. എനിക്കും അവൻ എന്ത് ചെയ്തു, പ്രത്യക്ഷനായി. എന്നിട്ട് പറയാണ്, ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനല്ലോ. എന്നിട്ട് പറയാണ്, ആ പേരെടുക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല. പലപ്പോഴും അപ്പോസ്തോലനായ പൗലോസ് എന്ന് പൗലോസ് എഴുതിയതിന്റെ കാരണം, തന്റെ അപ്പോസ്തോലത്വം, തന്റെ ലേഖനങ്ങൾ മറ്റുള്ളവർ ശ്രദ്ധിക്കണം, അവരതിനെ മുഖവിലേക്ക് എടുക്കണം, അവരതിനെ അനുസരിക്കണം എന്ന്, തന്റെ അധികാരം ദൈവത്തിൽ നിന്നുള്ളതാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് തൻ അപ്പോസ്തോലാണെന്ന് പറഞ്ഞത്. പക്ഷേ തന്റെ മനസ്സില് ദൈവസഭയെ ഉപദ്രവിച്ചത് കൊണ്ട് അപ്പോസ്തോൽ എന്നുള്ള പേരിന് ഞാൻ യോഗ്യനല്ല. പക്ഷെ എങ്കിലും പറയാണ്, ഞാൻ ആകുന്നത് ദൈവത്തിന്റെ കൃപയാൽ, ദൈവത്തിന്റെ കൃപയാൽ. ഞാൻ അവിടെ നിർത്തിയിട്ട് അടുത്തൊരു ഭാഗത്തേക്ക് പോവാം. ഇത് സുവിശേഷ വേലയെ സംബന്ധിച്ചുള്ള ദൈവകൃപയെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷെ ഞാൻ അതിനു മുമ്പ് എന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് ഒന്ന് പോയിട്ട് നമുക്കൊന്ന് വരാം, അന്നല്ലേ നമുക്കത് കുറച്ചും കൂടെ ഇതാകുള്ളൂ. പ്രിയ സഹോദരങ്ങളെ, പുതിയ നിയമം മൊത്തം നാം വായിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്ന ഒരു കാര്യം, അതിൻ്റെ അകത്തെ സെന്റർ പോയിന്റ് മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു വേർഡാണ്, കൃപ, ഗ്രേസ്. ഗ്രേസ്, അൺമെറിറ്റഡ് ഫേവർ എന്നൊക്കെ തിയോളജിയൻസ് അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. ഗ്രീക്കിൽ അതിൻ്റെ വേർഡ് കാരിസ് എന്ന, കാരിസ്, കാരിസ് എന്നുള്ള വാക്കിന്ന കൃപ എന്നുള്ള വാക്ക് വന്നിരിക്കുന്നത്. കാരിസം, കരിസ്മാറ്റിക് അസംബ്ലി. ഓക്കെ, അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലേ എന്താ കരിസ്മാറ്റിക് അസംബ്ലി എന്ന് പറഞ്ഞാൽ? ദൈവ കൃപയിൽ നിൽക്കുന്ന ഒരു അസംബ്ലിയാണെന്ന് ചിന്തിച്ചാൽ മതി. ഓക്കെ, കർത്താവിന്റെ കൃപയിൽ നിൽക്കുന്നത് കൊണ്ടാണെന്ന് ചിന്തിച്ചാൽ മതി. ആ വാക്കിൽ നിന്നാണ് അത് വന്നത്, കരിസ്മാറ്റിക് എന്ന വാക്ക് വന്നത്. കരിസ്, ഗ്രേസ്, കൃപ എന്ന വാക്ക്, മൂന്ന് വാക്കുകളാണ് നമ്മൾ കാണുന്നത്. ഇതിനോട് ചേർത്ത് വെച്ച് തിരുവചനത്തിൽ പല സ്ഥലങ്ങളും കൊടുത്തിട്ടുള്ള മൂന്ന് വാക്കുകളുണ്ട്. ഒന്ന് ലവ്, രണ്ട് മേഴ്സി, മൂന്ന് ഗ്രേസ്. ഈ കാര്യങ്ങൾ പലയിടത്തും അങ്ങ് ചേർത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഒന്ന് രണ്ട് വാക്യങ്ങൾ കാണിക്കാം. ദൈവത്തിന്റെ മൂന്ന് എക്സ്പ്രഷൻസ് ഈ കാര്യങ്ങളോടെ കാണിക്കാം. മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ മൂന്ന് എക്സ്പ്രഷൻസ് നമ്മൾ കാണുന്നു. ഒന്ന് ലവ്, രണ്ട് മേഴ്സി, മൂന്ന് ഗ്രേസ്. ഒരു വാക്യം നോക്കുന്നു വായിക്കാം, എഫേസ്യ ലേഖനം അതിന്റെ രണ്ടാം അധ്യായം നാലുമുള്ള വാക്യങ്ങൾ വായിക്കാം. രണ്ടാം അധ്യായത്തിന്റെ നാലുമുള്ള വാക്യം.
കരുണാസമ്പന്നനായ ദൈവമോ, നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടി ജീവിപ്പിക്കുകയും കൃപയാൽ അത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തു യേശുവിൽ നമ്മെ കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തു യേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനം അത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല, നാം അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തു യേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു.
അപ്പൊ നമ്മളെ കുറിച്ചുള്ള ഒരു ഉദ്ദേശം പറയുകയാണ് അവസാനം. എന്താ ഉദ്ദേശം? നാം സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തു യേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. അപ്പം സൃഷ്ടിക്കപ്പെട്ടതിന്റെ ഒരു ഉദ്ദേശം അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. എന്താണ്? സൽപ്രവൃത്തികൾക്കായിട്ടാ സൃഷ്ടിക്കപ്പെട്ടെ. പക്ഷേ ഈ സൽപ്രവൃത്തികൾക്കായിട്ട് സൃഷ്ടിക്കപ്പെട്ടു എന്ന് കരുതിയിട്ട് ചാടിക്കേറി സൽപ്രവൃത്തിയിലേക്ക് പോകരുത്. അത് ഒരടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് വേണം ഈ സൽപ്രവൃത്തിയിലേക്ക് പ്രവേശിക്കുവാൻ. വിളിച്ചിരിക്കുന്നത് ലോകത്തിന്റെ വെളിച്ചമായി തീരാനായിട്ടാ. വിളിക്കപ്പെട്ടിരിക്കുന്നത് ഭൂമിയുടെ ഉപ്പായി തീരാൻ വേണ്ടിയിട്ടാ. പക്ഷേ അതൊരടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ചിന്തിച്ചില്ലെങ്കിൽ ഇത് കുഴഞ്ഞു മറിയും. അതാണ് തൊട്ടുമോൾ എഴുതി വെച്ചിരിക്കുന്ന കാര്യം. എന്താണെന്നറിയാമോ? ഈ സൽപ്രവൃത്തിയെ നമുക്ക് ചെയ്യാൻ കഴിയത്തില്ലെന്നുള്ള ഒരു യാഥാർത്ഥ്യം. എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഈ സൽപ്രവൃത്തി ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയത്തില്ല. എന്താ മനുഷ്യന് ചെയ്യാൻ കഴിയാത്തത്? പറയാണ്, മനുഷ്യന്റെ എല്ലാ നല്ല പ്രവൃത്തികളും ദൈവം മുമ്പാകെ കറപുരണ്ട തുണി പോലെയാണ്. എന്താ ഈ കറപുരണ്ട തുണി പോലെയാകും കാര്യം ഈ നല്ല പ്രവൃത്തികൾ? അതിന്റെ കാരണം മറ്റൊന്നുമല്ല, അവനിൽ പാപ സ്വഭാവം ഉള്ളതുകൊണ്ട് ദൈവത്തെ കൂടാതെ അവൻ എന്ത് നല്ല കാര്യം ചെയ്താലും അതിനകത്തെല്ലാം ഒരു കറയുണ്ട്. ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യാവുന്നേ, പക്ഷെ അതിൻ്റെ അകത്ത് ദൈവം നോക്കുമ്പോൾ, അതിൻ്റെ ഉദ്ദേശത്തിലേക്ക് ദൈവം നോക്കുമ്പോൾ ഒരു കറ അതിൻ്റെ അകത്ത് കാണും. അതുകൊണ്ടാണ് പറഞ്ഞത് മനുഷ്യന്റെ നീതിപ്രവൃത്തികൾ കറ പുരണ്ട തുണി പോലെയാ. ഞാൻ പണ്ട് കേട്ട ഒരു കാര്യം പറയാം. ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് അവിശ്വാസിൽ വന്ന ആദ്യകാലങ്ങളിൽ ആരോ പറഞ്ഞൊരു പ്രസംഗമാണെന്ന് തോന്നുന്നു. അതിൻ്റെ അകത്ത് ഇങ്ങനെ അദ്ദേഹം പറഞ്ഞായിരുന്നു, നമ്മുടെ എല്ലാ നല്ല പ്രവൃത്തികളും ഒരു ബിഗ് സീറോയാ. അദ്ദേഹം പറഞ്ഞു ഓരോ നല്ല പ്രവൃത്തി ചെയ്യുമ്പോഴും സീറോസ് കൂടിക്കൊണ്ടിരിക്കുക. ഒരു സീറോ ഇട്ടു, അടുത്ത സീറോ ഇട്ടു, അടുത്ത സീറോ ഇട്ടു. പക്ഷേ അദ്ദേഹം പറഞ്ഞു, എന്നാൽ യേശു ഒരുവന്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ, ഒരുവൻ രക്ഷിക്കപ്പെടുമ്പോൾ അതൊരൊന്ന. ആ ഒന്ന് വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഓരോ സീറോ ഇടുമ്പോഴും പിന്നെ എന്ത് ചെയ്യാണ്, അതിങ്ങനെ എന്റെ വാല്യൂ കൂടി വരികയാണെന്ന് പണ്ട് ഞാൻ കേട്ടൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്തൊക്കെ കാര്യങ്ങൾ എഴുതിയിരിക്കുന്നു. ഒന്ന്, അതിക്രമങ്ങളിൽ മരിച്ചവരായിരുന്ന നമ്മെ. ഇതാ മനുഷ്യന്റെ പ്രശ്നം. മനുഷ്യന്റെ പ്രശ്നം എന്താ? മരിച്ചു കിടക്കുക. ആള് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു, ആള് എം എൽ എ ആ, പക്ഷെ ഇപ്പൊ എവിടെ എങ്ങനെ കിടക്കുക? ആള് പുലിയാണ്, പക്ഷെ ഇപ്പൊ എങ്ങനെ കിടക്കുക? മരിച്ചു കിടക്കുക. ഇതാ ദൈവം നോക്കുമ്പോ കാണുന്നൊരു പിക്ചർ. അതാ മനുഷ്യൻ മരിച്ചു കിടക്കുക. നമ്മൾ പറഞ്ഞല്ലേ നടക്കുമ്പോൾ ജീവനുള്ള ശവങ്ങൾ, ഇതാണ് മനുഷ്യന്റെ കണ്ടീഷൻ. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഇവൻ മരിച്ചു കിടക്കുക. ഇങ്ങനെ മരിച്ചു കിടന്ന നമ്മെ എന്തു ചെയ്തു? അവൻ ഉയർപ്പിച്ചു എന്ന് പറഞ്ഞിരിക്കുക. അതിന് പറഞ്ഞ പേരാണ് ദൈവത്തിന്റെ കൃപ, കാരിസ്, ഗ്രേസ്. മരിച്ചു കിടന്ന ഒരുവൻ ജീവൻ പ്രാപിച്ചെഴുന്നേറ്റ് ജീവനുള്ളവനായി നിൽക്കുന്നതിന്റെ പേരാണ് കൃപ. അതുകൊണ്ട് അപ്പോസ്തോലനായ പൗലോസ് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ കൃപയുടെ അപ്പോസ്തോലൻ എന്നാ. കൃപയുടെ അപ്പോസ്തോലൻ എന്താ? കൃപയുടെ അപ്പോസ്തോലൻ എന്ന് പറയുന്നത് അതിന്റെ കാരണം മറ്റൊന്നുമല്ല, പുള്ളിയുടെ ലേഖനങ്ങളിൽ മുഴുവൻ അദ്ദേഹം തന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നതും മറ്റുള്ളവരെ കുറിച്ച് എഴുതിയിരിക്കുന്നതും എല്ലാ കാര്യങ്ങൾക്കും അത് ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്കാണ് കൃപ, ഗ്രേസ്, കാരിസ്, കാരിസ്. എവിടെന്നറിയ എന്റെ മഹത്വം തിരിച്ചറിയുന്നേ? ഞാൻ മരിച്ചവനായിരുന്നു. മരിച്ചവനായിരുന്നു ദൈവമുമ്പാകെ ഒരു വിലയുമില്ലാത്തവനായിട്ട്, ദൈവത്തോട് ബന്ധമില്ലാത്തവനായിട്ട്. അതുകൊണ്ട് റോമർ 3:10 നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. ദൈവം അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. നോട്ട് ഈവൻ വൺ. ഒരു മരുന്നെടുക്കാൻ പോലും എടുത്തിനില്ല. എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവ തേജസ് നഷ്ടപ്പെട്ടവരായി തീർന്നു. വീണ്ടും പറയുകയാണ്, നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു. നാം ഓരോരുത്തരും അവിടെ കൊടുത്തിരിക്കുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോണം, എല്ലാവരും ഉൾപ്പെടുത്തിയാ പറയുന്നേ. ആദാമിൽ നിന്ന് ജനിച്ച എല്ലാവരെയും ഉൾപ്പെടുത്തി പറയുകയാണ്, നീതിമാൻ ആരുമില്ല, ഓരോരുത്തനും താൻ താന്റെ വഴിക്ക് തിരിഞ്ഞു, തനിക്കിഷ്ടമുള്ളതുപോലെ നടന്നു. എന്നാൽ അങ്ങനെ മരിച്ച മനുഷ്യനെ ദൈവം ഉയർപ്പിച്ചു. അൺമെരിറ്റഡ് ഫേവർ. ദൈവത്തിന് കരുണ തോന്നി. കഴിഞ്ഞ സൺഡേ സഹോദരൻ പറഞ്ഞു, രക്തത്തിൽ കിടന്ന് ഉരുണ്ട് കിടന്ന നമ്മെ കർത്താവ് നോക്കിയിട്ട് പറഞ്ഞു, ജീവിക്ക, ജീവിക്ക, എഴുന്നേൽക്കുക, വയലിലെ ചെടി പോലെ വളരുക. രക്തത്തിൽ കിടന്ന് ഉരുണ്ട് കിടക്കുന്ന, ഒരു പ്രത്യാശയ്ക്കും വകയില്ലാതെ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടവനായി കിടക്കുന്ന ഒരുവിനോട് ദൈവം പറയുകയാണ്, എഴുന്നേൽക്കുക, ജീവിക്കുക, വയലിലെ ചെടി പോലെ വളരുക. ശ്രമങ്ങളെ ഇതാദ്യം തിരിച്ചറിയണം. എനിക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ എന്റെ ഒരു കാര്യപരിപാടിക്കും കഴിയത്തില്ലെന്ന്, ഒന്നിനും കഴിയത്തില്ല. എന്നാൽ കരുണാസമ്പന്നനായ ദൈവമോ the God who is rich in mercy. ഞാൻ പറഞ്ഞു മൂന്ന് വാക്യങ്ങൾ ഒരുമിച്ച, മൂന്ന് വേർഡുകൾ ഒരുമിച്ച വരുന്നേ. ഒന്ന് മേഴ്സി, രണ്ട് ലവ്, മൂന്ന് ഗ്രേസ്. ഇത് മൂന്നും ഒരുമിച്ച തിരുവേദന ഉപയോഗിച്ചിരിക്കുന്നത്. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം. നിങ്ങൾ രണ്ട് വാക്യം ശ്രദ്ധിച്ചു, ഒന്ന് റിച്ച് ഇൻ മേഴ്സി, രണ്ട് ഗ്രേറ്റ് ലവ്. സ്നേഹം എന്നങ്ങ് പറഞ്ഞു പോയില്ല, മഹാസ്നേഹം നിമിത്തം നമ്മെ എന്ത് ചെയ്തു? ഉയർപ്പിച്ചു. എന്നിട്ട് ഉയർപ്പിച്ച് എന്താ എഴുതി ചെയ്തിരിക്കുന്നത്? വായിച്ച് ശ്രദ്ധിച്ച് അഞ്ചാം വാക്ക് എഴുതിയിരിക്കുകയാണ്, അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും, ഒന്ന് നിർത്തി പോസ്, കൃപയാൽ അത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. യു ആർ സേവ്ഡ് ബൈ ഗ്രേസ്. എന്നിട്ട് അടുത്ത വാക്യം, ക്രിസ്തുവേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ ധന അത്യന്ത ധനത്തെ വരുംകാലങ്ങളിൽ കാണിക്കേണ്ടത് ക്രിസ്തുവേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിലിരുത്തി. വെറുതെ ഉയർപ്പിക്കുക മാത്രമല്ല, പിന്നെ എവിടെ കൊണ്ടിരുത്തി എന്നാ പറഞ്ഞേ? എവിടെ ഇരുത്തി? സ്വർഗത്തിലിരുത്തി. ഇതൊന്ന് കാണാൻ പറ്റണം, ഹൃദയദൃഷ്ടി പ്രകാശിച്ചവർക്ക് ഇതൊന്ന് കാണാൻ പറ്റും. കാരണം എന്തെന്നറിയാമോ, ആത്മീയമായിട്ട് നമ്മുടെ പൊസിഷൻ എവിടെയാ? സ്വർഗത്തിലാ. ഇപ്പൊ എവിടെയാ? ഇപ്പൊ ഫിസിക്കലി നമ്മൾ എവിടെയാ? നമ്മൾ ഭൂമിയിലാ. പക്ഷേ നമ്മുടെ പൊസിഷൻ എവിടെയാ? സ്വർഗത്തിലാ. കുറച്ചുകൂടെ പറയുകയാണെങ്കിൽ ആത്മീയമായിട്ട് നമ്മൾ എവിടെയാ? സ്വർഗത്തിലാ. അതുകൊണ്ടാ പറഞ്ഞത് എന്താണ്? Our citizenship is in heaven. നമ്മുടെ പൗരത്വം എവിടാണ്? സ്വർഗത്തിലാണ്. സ്വർഗത്തിലാ. അപ്പം ഈ ചിന്ത നമ്മെ ഭരിക്കണമെന്ന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുക, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. ഇപ്പൊ ഒരാൾ അമേരിക്കൻ പൗരനായി കഴിഞ്ഞാൽ, ഗൾഫിൽ അമേരിക്കൻ പൗരനായി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈ ഇടയ്ക്കിടയ്ക്ക് അമേരിക്കയിലൂടെ മിനിമം ചെല്ലണം, എന്നാലേ ഈ പൗരത്വം നിൽക്കുകയുള്ളൂ. അല്ലാതെ അമേരിക്കൻ പൗരനാന്ന് പറഞ്ഞ് ഇന്ത്യയിൽ തന്നെ വന്ന് താമസിച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഇയാൾ വന്നതിന്റെ യാതൊരു റെക്കോർഡും ഇല്ല, ക്യാൻസൽ ചെയ്യും. ഓക്കെ, ഞാൻ പറഞ്ഞത് അമേരിക്കൻ പൗരനാണെങ്കിൽ അമേരിക്കൻ പൗരൻ എപ്പോഴും എവിടെ ആയിരിക്കണം? അമേരിക്കയിലായിരിക്കണം. ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിലിരുത്തി എന്ന് പറഞ്ഞാൽ, അതുകൊണ്ടാണ് പറഞ്ഞത് എന്താണ്? ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കണം എന്ന് പറഞ്ഞിട്ട് കാര്യം അതാ. എന്ന് പറഞ്ഞാൽ ചിന്താമണ്ഡലം എപ്പോഴും എവിടെ കിടന്ന് കറങ്ങണം? കേട്ടില്ല? ഇതുകൊണ്ട് ഈ വചനം പറഞ്ഞത് എന്നെ പറഞ്ഞു, ഒന്നിനെ കുറിച്ച് ആകുലപ്പെടരുത്. ആകുലപ്പെടുന്ന ഒരു വലിയ പാപമായതിന്റെ കാരണം ഇവിടെ കിടന്ന് കറങ്ങേണ്ട ഒരു ജീവിതമല്ല ഇത്. പിന്നെ എവിടെ കിടന്ന് കറങ്ങേണ്ടതാ? എന്താ കാര്യം? ഞാൻ അവിടത്തെ പൗരനാണെന്ന്. അപ്പൊ എന്റെ ചിന്ത ഇടക്കിടക്കിടക്കിടക്ക് എങ്ങോട്ടേക്ക് പൊക്കോണ്ടിരിക്കണം? കാര്യം ശരിയാണ്, ഇവിടെ ജോലിയുണ്ട്, ഇവിടെ കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ടെങ്കിലും ഞാൻ ആത്മീയമായിട്ട് ഞാൻ എവിടെയാ? ഞാൻ സ്വർഗത്തിലാ എന്നാ വചനം പറയുന്നത്. ആകാശവും ഭൂമിയും മാറിപ്പോയേക്കാം, എങ്കിലും എന്ത് ചെയ്യത്തില്ല? ഈ വചനത്തിന് മാറ്റമില്ല. ഇനി ഞാൻ പറഞ്ഞത്, നിങ്ങൾക്കിത് മനസ്സിലാകുന്നില്ലെങ്കിൽ, എനിക്കെങ്ങനെ സ്വർഗത്തിലാണെന്ന് തോന്നുന്നില്ല എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ, അവരോട് എനിക്കൊരു വിനീതമായൊരു അഭ്യർത്ഥനയുണ്ട്. നിങ്ങളൊന്ന് വീട്ടിൽ പോയിട്ട് ഈ വചനം വെച്ചൊന്ന് പ്രാർത്ഥിക്കണം. എന്ത് പ്രാർത്ഥിക്കണം? എന്റെ കർത്താവ്, എനിക്കത് അത്രയ്ക്കങ്ങ് തോന്നുന്നില്ല, എനിക്കത് കർത്താവ് ഈ വചനം ഒരു വെളിപ്പാടായിട്ട് എന്റെ ജീവിതത്തിലേക്കൊന്ന് തരണേ. ഞാൻ പറയാം, ഒത്തിരി ഫ്രീ ആവും. ഇനി നിങ്ങൾ വേറെ വാക്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് അറിയേണ്ടത് ഞാൻ എന്ത് നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. വീണ്ടും പറയാ, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് എന്തുണ്ട്? ഇറ്റേണൽ ലൈഫ് ഉണ്ട്. എന്താ ഇറ്റേണൽ ലൈഫ് എന്ന് പറഞ്ഞാൽ? എന്താ നമ്മൾ രണ്ടു മൂന്ന് ആഴ്ച മുമ്പ് ചിന്തിച്ചു, ഇറ്റേണൽ ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താ? നിത്യമായ ജീവൻ. നമ്മൾ വിചാരിക്കുന്നത്, നമ്മുടെ റോങ് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്, ഇറ്റേണൽ ലൈഫ് എന്ന് പറഞ്ഞാൽ മരിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും സ്വർഗത്തിൽ ചെല്ലും, അപ്പോൾ നമുക്ക് ഇറ്റേണൽ ലൈഫ് കിട്ടും. നോ, അങ്ങനല്ല ഈ വാക്കിന്റെ അർത്ഥം. മരിച്ചു കഴിഞ്ഞ് സ്വർഗത്തിൽ പോകുന്ന കാര്യത്തെ കുറിച്ച് അല്ല പറയുന്നത്. ഇറ്റേണൽ ലൈഫ് ഇവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടി? നിത്യജീവൻ കിട്ടി. ഇറ്റേണൽ ലൈഫ്. ഇപ്പോൾ നിങ്ങൾ ഏത് റലത്തിലാണ് നിൽക്കുന്ന അറിയാമോ? ഏത് അവസ്ഥയിലാണെന്ന് അറിയാമോ? എന്താ? ഉയർത്തെഴുന്നേൽപ്പിച്ച് എവിടെ ഇരുത്തിയിരിക്കുക? സ്വർഗത്തിലിരുത്തിയിരിക്കുന്നു. ഇതൊക്കെ ഓർക്കുമ്പോഴാ നമുക്ക് ഹൃദയം നന്ദി കൊണ്ട് നിറയുന്നത്. ഓവർഫ്ലോയിങ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. ഹൃദയത്തിന്റെ അകത്ത് നന്ദി. എന്താ നന്ദി? എടാ ഞാൻ പറയാം. ഈ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ കേട്ടു, നാട്ടിൽ ഒരു ഒരാൾ അച്ഛനാക്കി, അച്ഛനായി പുള്ളി. അച്ഛനായ അന്ന് പുള്ളിക്കാരൻ്റെ പ്രസംഗം പറഞ്ഞു. പറഞ്ഞ പ്രസംഗം ഇതാണ്: എൻ്റെ അപ്പനൊരു കള്ളുകൂടിയനായിരുന്നു, എൻ്റെ അമ്മ കൂലിപ്പണി ചെയ്താണ് എന്ത് ചെയ്തത്, എന്നെ ഇത്രയും ഒരു പൊസിഷനിലേക്ക് ഇവിടെ കൊണ്ടുവന്നത്. അദ്ദേഹം കരയുക, തൻ്റെ സ്ഥാനാരോഹണത്തിൻ്റെ അന്ന് അച്ഛൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ കരയുന്നു. കരഞ്ഞൻ്റെ കാര്യം മറ്റൊന്നുമല്ല, ഞാൻ ഇവിടെ വരാൻ യോഗ്യതയില്ലാത്തൊരു കുടുംബത്തിലാണ്, അപ്പൻ കള്ളുകൂടിയൻ, അമ്മ കൂലിപ്പണി എടുക്കുന്നു, എങ്കിലും ഞാൻ ഈ പൊസിഷനിലേക്ക് വന്നല്ലോ എന്നോർത്തപ്പോൾ അദ്ദേഹം കരയുകയാ. നന്ദി കൊണ്ടാ കരയുന്നേ? സന്തോഷം കൊണ്ടാ കരയുന്നേ? ഞാൻ ചോദിക്കട്ടെ, ലോഹയില്ലെന്നേ ഉള്ളൂ. രക്ഷിക്കപ്പെട്ടവരൊക്കെ രാജിക പുരോഹിത വർഗമാ, വിശുദ്ധ വംശമാ, സ്വന്ത ജനമാ. അതിക്രമങ്ങളിലും പാപത്തിലും മരിച്ചവനായിരുന്ന എന്നെ ദൈവം എന്ത് ചെയ്തു? ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിലിരുത്തിയിട്ട് അവിടുത്തെ പൗരത്വം തന്ന്, അവിടെ എന്റെ പേരും എഴുതി, അവിടെ ഞാൻ മരിച്ചാ മതി, എന്നെ അങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുക. എന്താ എന്ത് ചെയ്താ മതി? ഭക്തന്മാര് പൗലോസ് പറയാണ്, വിട്ടുവിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിക്കുവാൻ എനിക്കധികം കാംക്ഷയുണ്ടെന്ന് പറഞ്ഞതിന്റെ കാരണം തന്റെ പൊസിഷൻ തിരിച്ചറിഞ്ഞിട്ടാ. അല്ലാതെ താൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നേടിയെടുത്തതിനെ കുറിച്ചൊന്നും അല്ലേ പൗലോസ് പറയുന്നത്. തന്റെ പൊസിഷൻ, ഹു ഐ ആം ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തു യേശുവിൽ ഞാൻ ആരാണെന്നുള്ള വെളിപ്പാടിൽ പറയാണ്, എനിക്ക് വിട്ടുപിരിഞ്ഞ എന്റെ കർത്താവിന്റെ കൂടി ഇരുന്നാ മതി. കാരണം എന്താ അറിയോ, വിട്ടുപിരിഞ്ഞാൽ എങ്ങോട്ടേക്കാ? നമ്മൾ കണ്ടിട്ടില്ലേ ഈ ഹൈഡ്രജൻ ബലൂൺ അല്ലെ? ഈ കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ ഒരു ഒരു സ്ഥലത്ത് ചെന്നപ്പോഴത്തേന് അവിടുത്തെ ഒരു മരത്തിന്റെ മോളി മൊത്തം ബലൂൺ. അപ്പൊ ഞാൻ ചോദിച്ചു, ആരടാ ഈ മരത്തിന്റെ മോളി കയറി ഇത്രയും ബലൂൺ കിട്ടിയത്? അവ പറഞ്ഞല്ല ബ്രദർ, ഈ പെരുന്നാളിന് ഹൈഡ്രജൻ ബലൂൺ ഈ പിള്ളേരൊക്കെ മേടിക്കും, കുറച്ച് കഴിയുമ്പോൾ ഇത് കൈവിട്ടു പോകും, അത് വലിയ പടർന്നു നിൽക്കുന്ന മരമാ. ഈ ബലൂൺ എല്ലാം കൂടെ നേരെ മരത്തിന്റെ മോളിൽ പോയി ഉടക്കി നിൽക്കുക. ഇതുപോലെ ഇവിടുന്ന് വെള്ളിച്ചരട് പൊട്ടിയാൽ, അങ്ങനെ സഭാപ്രസംഗം എഴുതിയിരിക്കുന്നേ, വെള്ളിച്ചരട് പൊട്ടും, പൊൻകിണ്ണം തകരും, അപ്പോൾ നേരെ എവിടെ ചെല്ലും? ഇതാ, ഇതുകൊണ്ടാ, ഈ പ്രത്യാശ കൊണ്ടാ ദൈവമക്കൾ മരണത്തെ വെല്ലുവിളിച്ച്. മരണമേ നിന്റെ ജയം എവിടെയെന്ന് കോടിക്കണക്കിന് രക്തസാക്ഷികൾ മരണത്തെ നോക്കി വെല്ലുവിളിച്ചതിന്റെ കാരണം അതിന്റെ അപ്പുറത്ത് വിട്ടുപിരിഞ്ഞാൽ ക്രിസ്തുവിന്റെ കൂടെയാണെന്നുള്ള തിരിച്ചറിവാ ഞാൻ പറഞ്ഞത്. ഈ ദിവസങ്ങളിൽ നമ്മുടെ മനസ്സിനൊരു പുതുക്കം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് സ്വരങ്ങളെ. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. മനസ്സങ്ങ് പുതുക്കണം. എങ്ങനെ പുതുക്കണം? ദൈവവചനത്താൽ പുതുക്കണം. ദൈവവചനവുമായിട്ട് ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ മനസ്സ് പുതുക്കും, വെളിപ്പാട് തരും, വെളിപ്പാട് തരും. ഇവിടെ നമ്മുടെ പൊസിഷൻ നമ്മൾ തിരിച്ചറിയണം. ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ തന്നെ ഇരുത്തിയിരിക്കുക. എന്നിട്ട് പറയാണ്, കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ആരംഭിച്ചത് ദൈവത്തിന്റെ കൃപയാ. നമ്മളുടെ ഉള്ളിലേക്ക് എന്ത് വന്നു? വിശ്വാസം വന്നു. നമ്മൾ വിശ്വസിച്ച് യേശു ക്രിസ്തു എൻ്റെ രക്ഷകനാണെന്ന്, എൻ്റെ പാപത്തിന് പരിഹാരം ചെയ്തവനാണെന്ന് ഞാൻ വിശ്വസിച്ച് ഞാനത് ഏറ്റു പറഞ്ഞപ്പോൾ ആ മൊമെന്റ് മുതൽ നിത്യജീവൻ എൻ്റെ ഉള്ളിലേക്ക് വന്നു. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഗ്രേറ്റ് ലവ്, റിച്ച് ഇൻ മേഴ്സി ആൻഡ് ഗ്രേസ് കാരിസ്. ഒരു വാക്യങ്ങൾ വായിച്ചു, തീത്തോസിന്റെ ലേഖനം, ടൈറ്റസ്, തിമോത്തിയോസ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് തിമോത്തി കഴിഞ്ഞിട്ട് ടൈറ്റസ് Chapter 3, verse 3 മുതൽ വായിക്കാം.
മുമ്പേ നാമും ബുദ്ധി കെട്ടവരും, അനുസരണമില്ലാത്തവരും, വഴിതെറ്റി നടക്കുന്നവരും, നാനാ മോഹങ്ങൾക്കും ഭോഗങ്ങൾക്കും അധീനരും, ഈർഷയിലും അസൂയയിലും കാലം കഴിക്കുന്നവരും, ദോഷിതരും അന്യനും പഹിക്കുന്നവരുമായിരുന്നു ആയിരുന്നുവല്ലോ. എന്നാൽ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ ദയയും മനുഷ്യപ്രീതിയും ഉദിച്ചപ്പോൾ അവൻ നമ്മെ നാം ചെയ്ത നീതിപ്രവൃത്തികളാലല്ല തന്റെ കരുണപ്രകാരം അത്രേ രക്ഷിച്ചത്.
അടുത്ത വാക്യം,
നാം അവന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശ പ്രകാരം നിത്യജീവന്റെ അവകാശികളായി തീരേണ്ടതിന് പുനർജനന സ്നാനം കൊണ്ട് നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ടും തന്നെ.
എട്ടാം വാക്യം കൂടെ വായിച്ചു, സുനിശ്ചയ
ഈ വചനം വിശ്വാസയോഗ്യം. ദൈവത്തെ വിശ്വസിച്ചവർ സൽപ്രവൃത്തികളിൽ ഉത്സാഹികളായിരിക്കാൻ കരുതേണ്ടതിന് നീ ഇത് ഓർപ്പിച്ചു പറയണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു. ഇത് ശുഭവും മനുഷ്യർക്ക് ഉപകാരവുമാകുന്നു.
ആ ശ്രദ്ധിച്ചേ, ഈ സൽപ്രവൃത്തികളിൽ ഉത്സാഹികളായിരിക്കാനായിട്ട് ഈ കാര്യം ഉറപ്പിച്ചു പറയണം. ഏത് കാര്യം ഉറപ്പിച്ചു പറയണം? ഈ മോളത്തെ കാര്യം ഉറപ്പിച്ചു പറയണമെന്ന്. മനസ്സിലായോ? ശ്രദ്ധിച്ചേ, തന്റെ കരുണയും സ്നേഹവും കൃപയും വെളിപ്പെടുത്തിയിട്ട് പറയുകയാണ്, സൽപ്രവൃത്തികളിൽ ഉത്സാഹികളായിരിക്കണം. എഫേസ്യരെ കണ്ടു, സൽപ്രവൃത്തികൾക്കായിട്ട് നാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായോ ഞാൻ പറഞ്ഞ? പിടി കിട്ടിയോ? ഇല്ല. അതായത് ദൈവത്തിന്റെ കരുണ എന്താണെന്ന് തിരിച്ചറിയാത്ത ഒരുവൻ ചെയ്യുന്ന സൽപ്രവൃത്തി കറപുരണ്ട തുണി പോലെയാ. എന്നാൽ ദൈവത്തിന്റെ കരുണ എന്താണെന്ന്, ദൈവത്തിന്റെ സ്നേഹം എന്താണെന്ന്, ദൈവത്തിന്റെ കൃപ എന്താണെന്ന് തിരിച്ചറിയുന്ന ഒരുവൻ ചെയ്യുന്ന സൽപ്രവൃത്തി അത് ദൈവത്തിന് പ്രസാദകരമാണെന്ന്. പ്രൈസ് ദ ലോർഡ്. അതിനായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതെന്ന്. നിങ്ങൾ അവിടെ ചില വാക്കുകൾ ശ്രദ്ധിച്ചേ. മൂന്നാം വാക്യത്തിൽ പറയാണ്, മുൻപേ നാം ആരായിരുന്നു? ബുദ്ധി കെട്ടവര്. ആ ഈ ആ മലയാളം വാക്ക് അത്ര അങ്ങോട്ട് എന്നാ പറഞ്ഞത്, എന്നോട് പറഞ്ഞില്ല, അങ്ങ് എറിക്കുന്നില്ല. ഇംഗ്ലീഷ് വാചാലേ ശരിയാവുള്ളൂ. എന്താണ്? വി വർ ഫൂളിഷ്. ആ നമ്മൾ സാധാരണ മറ്റുള്ളവരോട് പറഞ്ഞൊരു വാക്കാണ് ഫൂൾ, ഫൂളിഷ്, ഫൂളിഷ്നെസ്. നമ്മെ കുറിച്ച് എഴുതിയിരുന്ന ഒരു വാക്കതാ. കാര്യം വളരെ ആളും എടുക്കനാന്നേ, പക്ഷെ എന്നറിയോ, ഫൂളിഷാ. അപ്പൊ ഇത് ഇതൊന്ന് തിരിച്ചറിയ, എവിടെ നിന്നാണ് എവിടേക്ക് എത്തിയതെന്ന് തിരിച്ചറിയാതെ നമുക്കൊരിക്കലും എന്തുണ്ടാകത്തില്ല, നമ്മുടെ ഉള്ളിൽ ഒരു ആരാധന ഉണ്ടാകത്തില്ല, നമ്മുടെ ഉള്ളിൽ സ്തുതി ഉണ്ടാകത്തില്ല, നമ്മുടെ ഉള്ളിൽ ദൈവത്തോട് കത്തുന്ന ഒരു സ്നേഹം ഉണ്ടാകത്തില്ല. തിരിച്ചറിയണം ആരായിരുന്നു. മുൻപേ വി വർ ഫൂളിഷ്. അടുത്തത് പിന്നെന്തായിരുന്നു? അനുസരണമില്ലാത്തവർ, ഡിസൊബീഡിയന്റ്. ആദം വല്യപ്പച്ചൻ ആദ്യത്തെ പഴം തിന്നപ്പം മുതൽ തുടങ്ങി അനുസരണക്കേടാ. പിന്നെ അവിടെ നിങ്ങോട്ട് അനുസരണക്കേടിന്റെ ഒരു ചരിത്രമാണുള്ളത്. ഡിസൊബീഡിയന്റ്. പുള്ളി അത് ഉദ്ഘാടനം ചെയ്തു, തുടങ്ങി വെച്ചു, ഏതാ അനുസരണക്കേട്. അവിടെ നിങ്ങോട്ട് പിന്നെ എന്നാ പറഞ്ഞത്, വേറെ ഒരുത്തം പോലും ഇല്ല, എല്ലാവരും അതേ പാത, അപ്പച്ചൻ പോയ പാതയിൽ ഞങ്ങളും എന്ത് ചെയ്യും, പോകുമെന്ന് പറഞ്ഞ് അതേ പാതയിൽ മുന്നോട്ട് പോയി, അനുസരണം കേട്ടവര്. അടുത്തത് പിന്നെന്താണ്? ഡിസീവ്ഡ്, വഞ്ചിക്കപ്പെട്ടവർ. നമ്മൾ പറഞ്ഞതിനറിയോ, ഈ എന്നാ പെട്രോൾ പമ്പിൽ ചെന്നു, 500 രൂപ കൊടുത്തു, 200 രൂപയ്ക്ക് പെട്രോൾ അടിച്ചു. അവരിങ്ങനെ ഇങ്ങനെ കാണിച്ച് 3 പ്രാവശ്യം ഇടുന്ന പോലെ കാണിച്ച് 200 രൂപ തന്നു. നമ്മൾ വിളിച്ച്, മോനെ എന്നോട് തന്നും വേണ്ടാ, ബാക്കി താടാ 100 രൂപ. നമ്മൾ തിരിച്ചു പറയും, എന്നെ കളിപ്പിക്കാനൊന്നും പറ്റിയല്ല കേട്ടോ, ഞാനങ്ങനെ കളിപ്പിക്കപ്പെടുന്ന ആളൊന്നുമില്ല, തൊണ്ടി സഹതമല്ല പിടിച്ചേ. പക്ഷെ ഇവിടെ എഴുതി വെച്ചിരിക്കുകയാണ്, ഒന്നാന്തരം കളിപ്പീരിന്റെ അത് കിടക്കുക ആള്. കാരണം എന്തറിയാവോ, പിശാചി കളിപ്പിച്ചു. വർഷങ്ങളായിട്ട് പിശാചി കളിപ്പിച്ച് കുളം തോണ്ടിക്കിടന്ന ഒരാളാണ്. ഡിസീവ്ഡ്, വഞ്ചിക്കപ്പെട്ടു പോയി, വഞ്ചിക്കപ്പെട്ടു പോയി. അത് വചനം എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, ആദമല്ല ഹൗവ എത്ര എന്ത് ചെയ്തത്, അവിടെ അമ്മച്ചി ആദ്യം പോയത്, ആദ്യം തട്ടേടി വെച്ചത് അമ്മച്ചിക്ക, വഞ്ചിക്കപ്പെട്ടു. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഇൻസ്റ്റോൾമെന്റുകാരൊക്കെ വന്ന് സ്ത്രീകളെയാണ് കൂടുതലും പിടിക്കുന്നത്, കാരണം കളിപ്പിക്കാൻ എളുപ്പമാണെന്ന് ചിന്തിക്കുന്നതായിരിക്കും. ഞാൻ പറഞ്ഞ സഹോദരങ്ങൾ, നമ്മളൊക്കെ കളിപ്പിച്ചു, കളിപ്പിച്ച് നമ്മളെ എന്ത് ചെയ്തു, തീരെഴുതി പിശാജ്. അപ്പൊ നമ്മളെത്ര, ഞാൻ എന്നെ ആർക്കും കളിപ്പിക്കാൻ പറ്റത്തില്ലെന്ന് ചിന്തിച്ചാലും വിചാരിച്ചോണം, ഇത്രയും വർഷം രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് ഒരു വഞ്ചനയായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. ഡിസീവ്ഡ്. നോക്കുക അടുത്തത് പിന്നെ, എൻസ്ലേവ്ഡ് ടു വേരിയസ് ലസ്റ്റ് ആൻഡ് പ്ലഷേഴ്സ്. നാനാ മോഹങ്ങൾക്ക് അധീനര് എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ അഡ്വർടൈസ്മെന്റുകാരൊക്കെ ജയിച്ചു പോകുന്നത്. കാരണം എങ്ങനെയാണെന്നറിയോ, കാരണം ഇവരെ ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ മതി, പിന്നെ എന്ത് ചെയ്തോളും, പിന്നെ അക്കൂടെ അങ്ങ് പൊക്കോളും. വളരെ എളുപ്പം വന്നേ, ഒരു 20 സെക്കൻഡ് 30 സെക്കൻഡിന്റെ അഡ്വർടൈസ്മെന്റ് മതി, ലക്ഷക്കണക്കിന് രൂപ അവർക്ക് കിട്ടും, ലക്ഷക്കണക്കിന് രൂപ. ഇന്നലെ എൻ്റെ അടുത്ത് ഒരു ഒരു എന്നെ എനിക്ക് എൻ്റെ റിലേറ്റീവായിട്ടുള്ള ബന്ധുവായിട്ടുള്ള ഒരു സ്വരം, പുള്ളി ആമസോണിലാണ് വർക്ക് ചെയ്യുന്നത്. പുള്ളിക്കാരൻ പറഞ്ഞു, ഈ തിരുപ്പൂരിൽ നിങ്ങാണ്ട് കൊണ്ടുവന്ന ഒരു കച്ചടാ സാധനം 30 രൂപ അങ്ങേറ്റം കാണുള്ളൂ, അത് 200 രൂപയ്ക്ക് നെറ്റിൻ്റെ അകത്ത് വിൽക്കുക. പുള്ളി പറയാണ്, ലക്ഷക്കണക്കിന് രൂപ ഓരോ മാസം പ്രോഫിറ്റാണ്. ഇത് കണ്ടപ്പോഴത്തേന് ഈ സാധനം ആദ്യം കണ്ടപ്പോൾ ഇത് ആരും മേടിക്കും ഓർത്തു. പക്ഷേ ഇപ്പോഴത്തെ പുതിയ കച്ചവടത്തിന്റെ കാര്യപരിപാടി എന്നറിയോ, അവിടെ നിന്ന് ഇവിടുന്ന് ഓർഡർ വരിക, ലക്ഷക്കണക്കിന് രൂപയുടെ ഓർഡറാ. ഞാൻ പറഞ്ഞത് ഒരു 30 സെക്കൻഡിന്റെ അഡ്വർടൈസ്മെന്റ് മതി, നാം സിമ്പിളായിട്ട് വഞ്ചിക്കപ്പെട്ട്. കാരണം എന്നറിയോ, നമ്മുടെ മോഹം അത്രമാത്രം നിൽക്കുകയാണ്. ഇതാ രക്ഷിക്കപ്പെടുന്നതിന് മുൻപുള്ള അവസ്ഥ. പിന്നെ വീണ്ടും എഴുതിയിരിക്കുന്നത് എന്താണ്? അടുത്തെന്താ? സ്പെൻഡിങ് അവർ ലൈഫ് ഇൻ മാലിസ് എൻവി ഹേറ്റ്ഫുൾ ഹേറ്റിംഗ് വൺ അനദർ. ഓ, ഒന്നാമത് എഴുതിയിരിക്കുകയാണ് ഈർഷ്യയില്, അസൂയയില്, പിന്നെന്താ പകയ്ക്കുന്നവര്, ദ്വേഷിക്കുന്നവര്. രക്ഷിക്കപ്പെടാത്ത ഒരുവന്റെ കൃത്യം പിക്ചർ എഴുതി വെച്ചിരിക്കുകയാണ്. മുൻപേ എന്ന് പറഞ്ഞാൽ കൊടുത്തിരിക്കുന്നത് മുൻപേ, അല്ലെങ്കിൽ നമ്മൾ മുൻപേ ആയിരുന്ന അവസ്ഥ ചിന്തിക്കുക. എന്താണ്? ഒരു കാരണവും വേണ്ട, ഓ സിമ്പിൾ റീസൺ കൊണ്ട് ഒരാളെ പകയ്ക്കുക. പകച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യത്തില്ല? പിന്നെ മിണ്ടത്തില്ല. പിന്നെ എന്തൊക്കെ ചെയ്യാമോ അത് മുഴുവൻ ചെയ്യുക. സൗരങ്ങളെ, ഞാനിത് പറഞ്ഞത് ഇതുകൊണ്ടാണ് ദൈവോചനം ഞാനൊരു പാപിയാണെന്ന് സമ്മതിക്കണം എന്ന് പറഞ്ഞതിന്റെ കാര്യം. നമ്മൾ ചോദിക്കും പാപിയാണ് സമ്മതിക്കുന്നു, അവരോട് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ സംഭവം എന്നറിയോ, ഈ സത്യം തിരിച്ചറിഞ്ഞിട്ട് വേണം, ഞാനൊരു പാപിയാണ് ദൈവത്തിന്റെ വചനത്തിൽ വളരെ കൃത്യമായി എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ വായിക്കും മനസ്സിലാകും. ചെറുപ്പം മുതല് എത്ര ഭക്തിയോടെ പള്ളിയിൽ പോയിരുന്ന വ്യക്തിയാണെങ്കിലും, എത്ര കൊന്ത ചൊല്ലിയ വ്യക്തിയാണെങ്കിലും, എത്രത്തോളം നല്ല കാര്യങ്ങൾ ചെയ്ത വ്യക്തിയാണെങ്കിലും, അവിടെ എല്ലാം അതിന്റെ അകത്തെല്ലാം എന്തുണ്ടെന്നറിയാമോ? ഒരു പാപത്തിന്റെ വഞ്ചന എന്റെ അത് കിടപ്പുണ്ട്. പിശാചിനാൽ വഞ്ചിക്കപ്പെട്ട് പാപത്തിൽ ജീവിച്ച് ഒരു ചതി എന്റെ അത് കിടപ്പുണ്ട് സഹോദരങ്ങളെ. എന്നാൽ അവിടെ കൊണ്ട് തീരുന്നില്ല, എഴുതി വെച്ചിരിക്കുകയാണ്. എന്നാൽ വേഴ്സ് ഫോർ, നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ ദയയും മനുഷ്യപ്രീതിയും ഉദിച്ചപ്പോൾ അവൻ നമ്മെ നാം ചെയ്ത നീതിപ്രവൃത്തികളാലല്ല, വേഴ്സ് ഫൈവ്, തന്റെ കരുണപ്രകാരം അത്രേ രക്ഷിച്ചത്, അക്കോർഡിംഗ് ടു ഹിസ് മേഴ്സി. എന്റെ വേഴ്സ് സിക്സിൽ എഴുതിയിരിക്കുകയാണ്, ഹും ഹി പോർഡ് ഔട്ട് അപ്പോൺ അസ് റിച്ച്ലി ത്രൂ ജീസസ് ക്രൈസ്റ്റ് അവർ സേവിയർ. വേഴ്സ് സെവൻ, സോ ദാറ്റ് ബീങ് ജസ്റ്റിഫൈഡ് ബൈ ഹിസ് ഗ്രേസ്. മൂന്ന് വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധിച്ചു കാണും. ഒന്ന്, എന്താണ് ദൈവത്തിന്റെ മനുഷ്യപ്രീതി, ലവ്. രണ്ട്, തന്റെ കരുണപ്രകാരം അവന്റെ മേഴ്സി. മൂന്നാമത്, ജസ്റ്റിഫൈഡ് ബൈ ഹിസ് ഗ്രേസ്, അവന്റെ കരുണപ്രകാരം നമ്മെ നീതീകരിച്ചു. മൂന്ന് കാര്യങ്ങളാ ദൈവത്തിന്റെ, മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, ദൈവത്തിന്റെ സ്നേഹം. രണ്ട്, ദൈവത്തിന്റെ കരുണ. മൂന്ന്, ദൈവത്തിന്റെ കൃപ. കൃപ, അൺമെരിറ്റഡ് ഫേവർ, അൺമെരിറ്റഡ് ഫേവർ. സൗരങ്ങൾ, ഇത് ഹൃദയത്തിന്റെ ആഴത്തിലേക്ക് ഒന്ന് വേരോടണമെന്ന് ഞാൻ ചിന്തിക്കുക. എന്റെ ഒരു നന്മ പ്രവൃത്തിയും കൊണ്ടല്ലെന്ന്, എനിക്കൊരൊറ്റ യോഗ്യത ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ പാപിയാണെന്നുള്ള യോഗ്യത. ഞാൻ എന്താ ഇത് പറഞ്ഞെന്നറിയാവോ? ഇങ്ങനെ രക്ഷിക്കപ്പെട്ടൊരു വ്യക്തി, ആ വ്യക്തി വീണ്ടും ആ ആത്മീയ വളർച്ചയിൽ വളരുന്നതിന് പറഞ്ഞ പേരാണ് ലിവിങ് ബൈ ഗ്രേസ്. തക്ക സമയത്ത് കരുണയും കൃപയും ലഭിക്കേണ്ടതിന് കൃപാസനത്തിന്റെ അടുത്തേക്ക് വരണം. നോക്ക്, അപ്പോൾ നമ്മൾ രക്ഷിക്കപ്പെട്ടത് കൃപയാൽ. നമ്മുടെ ഒരു റോളും അതിന്റെ അതില്ല, വിശ്വസിച്ചു എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. എന്റെ രക്ഷയ്ക്കായിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഞാൻ ജയിലിൽ കിടക്കുക. എനിക്ക് എങ്ങനെ ജയിലിൽ രക്ഷപ്പെടാൻ പറ്റും? വെളിയിൽ നിന്ന് ഒരാൾ വന്നിട്ട് വേണം എന്നെ ജയിലിൽ തുറന്ന് പുറത്തു കൊണ്ടുവരാൻ. യേശു വന്നു, പാപമില്ലാത്ത പരിശുദ്ധനായ യേശു എന്ത് ചെയ്തു? കാൽവരി ക്രൂശിൽ മരണത്താൽ എന്നെ രക്ഷിച്ചു, എന്നെ രക്ഷിച്ചു. ഇങ്ങനെ രക്ഷിക്കപ്പെട്ടൊരു വ്യക്തി എപ്പോഴും തിരിച്ചറിയേണ്ട ഒരു സത്യമാണ്, ഞാൻ രക്ഷിക്കപ്പെട്ടത് കൃപയാൽ, എനിക്കൊന്നും പ്രശംസിക്കാനില്ല. ഇനി ഓക്കെ, അവിടെ നിന്ന് രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് നമ്മൾ വന്നു. എന്താ രണ്ടാമത്തെ സ്റ്റെപ്പ്? സാങ്ക്ടിഫിക്കേഷൻ, അല്ലെങ്കിൽ സ്പിരിച്വൽ ഗ്രോത്ത് എന്ന് പറഞ്ഞ രണ്ടാമത്തെ സ്റ്റെപ്പ്. അവിടെയും വചനം പറയുന്നത് ലിവിങ് ബൈ ഗ്രേസ്, അവന്റെ കൃപയാൽ. തക്ക സമയത്ത് കരുണയും കൃപയും ലഭിക്കേണ്ടതിന് കൃപാസനത്തിന്റെ അടുക്കൽ വരണം. കൃപ കിട്ടണമെങ്കിൽ എന്താ കൃപ? എന്തിനാ? പാപത്തെ ജയിക്കാൻ, പ്രലോഭനങ്ങളെ ജയിക്കാൻ സ്വന്തം ശക്തിയിൽ കഴിയത്തില്ല. പിന്നെ എന്ത് വേണം? കേട്ടില്ല, എന്ത് വേണം? ദൈവത്തിന്റെ കൃപ. ലിവിങ് ബൈ ഗ്രേസ്. ഗ്രേസ് നമ്മുടെ റോളുണ്ട്, നമ്മൾ ചെല്ലണം, അല്ലെങ്കിൽ കർത്താവിനോട് ചോദിക്കണം, നമ്മൾ പറയണം, നമ്മൾ യീൽഡ് ചെയ്യണം. ഓക്കെ, നമ്മുടെ ഭാഗത്തുള്ള കാര്യമാ. പക്ഷേ കർത്താവ് കൃപ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് നിൽക്കാനായിട്ട് കഴിയത്തില്ല സഹോദരങ്ങളെ. കർത്താവ് കൃപ ചെയ്യുന്നില്ലെങ്കിൽ എന്റെ ഭാഗത്തുനിന്ന് ഞാൻ ഡിനയൽ, എന്റെ ഭാഗത്തുനിന്ന് വേണം. നമ്മൾ മനുഷ്യൻ സംസാരിച്ചായിരുന്നു, നമ്മുടെ വില്ലുണ്ട്. പക്ഷേ എന്റെ വില്ലിനെ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ യീൽഡ് ചെയ്യണം. പക്ഷെ നമ്മൾ തിരിച്ചറിയേണ്ട സത്യം, ദൈവത്തിന്റെ കൃപയാ. കഴിഞ്ഞ ദിവസങ്ങൾ ദൈവന്റെ ഹൃദയത്തിൽ ഏറ്റവും ശക്തമായിട്ട് ഇടപെട്ടൊരു കാര്യം, ഞാൻ ഇന്നൊരു പാപത്തെ ജയിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്നറിയാമോ? കർത്താവ് തന്റെ കൃപ എന്റെ മേൽ പകർന്നത് കൊണ്ടാണ്. ഇനി അല്ലെങ്കിൽ ഞാൻ ഒരാളൊരിക്കലും ഇതുപോലെ ലെറ്റർ എഴുതിയപ്പോൾ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു, സോര ശരി, ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോവാം, നിങ്ങൾ ദൈവത്തിന്റെ കൃപ നിങ്ങളിൽ നിന്ന് പിൻവലിക്കപ്പെടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ തന്നെ ഒന്ന് ജീവിക്കുന്നതിനൊന്ന് കാണണം. ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ കൃപ പിൻവലിക്കപ്പെട്ടാൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഒരു ഹിറ്റ്ലറാകാം. വളരെ പെട്ടെന്ന്. പ്രിയ സഹോദരങ്ങളെ, നാം ആകുന്നത് കൃപയാൽ. ഞാൻ മനുഷ്യന്റെ റെസ്പോൺസിബിലിറ്റിയെ കുറിച്ചല്ല സംസാരിക്കുന്നേ, ദൈവത്തിന്റെ മനുഷ്യനുള്ള കൃപയെക്കുറിച്ച് സംസാരിക്കുന്നേ. ഞാനാകുന്നത് കൃപയാൽ. ഇന്ന് ഈ നിമിഷം ദൈവത്തിന്റെ കൃപ എന്നിൽ നിന്ന് പിൻവലിക്കപ്പെട്ടാൽ ഒരാളെ കൊല്ലാൻ എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല, ഒരാളെ ചീത്ത വിളിക്കാൻ എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല. കർത്താവിന്റെ കൃപയാ എന്റെ ജീവിതത്തെ നിർത്തുന്നത്. തിയോളജി അനുസരിച്ച് എന്നൊക്കെ ഒത്തിരി പേരൊക്കെ പറയും, പ്രിവീനിയൻ ഗ്രേസ്. ഞാൻ മറന്നുപോയി ആ കൃത്യമായിട്ടുള്ള വേർഡ് എന്താന്ന്. അല്ലേ, നമ്മളെ സൂക്ഷിക്കുന്ന ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ കൃപ. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ ഓരോ പ്രഭാവത്തിലും എഴുന്നേറ്റ് നമുക്ക് പറയാം, കർത്താവേ ഇന്നേ ദിവസം നിന്റെ കൃപയില്ലെങ്കിൽ എനിക്ക് സാധ്യമല്ല. കർത്താവേ എന്താ കൃപ? അൺമെരിറ്റഡ് ഫേവർ എന്ന് പറഞ്ഞാൽ ഞാൻ നേടിയെടുക്കുന്നതല്ല, ദൈവത്തിന്റെ സൗജന്യ ദാനമാണ് ദൈവത്തിന്റെ കൃപ. അൺമെരിറ്റഡ് ഫേവർ. ഞാൻ എന്തെങ്കിലും ചെയ്ത് നേടിയെടുക്കുന്നതല്ല, ദൈവം എനിക്ക് എന്ത് ചെയ്യാണ്? ദൈവം സൗജന്യമായി നൽകുന്ന ദൈവത്തിന്റെ ദാനമാണ് ദൈവത്തിന്റെ കൃപ. എന്തുകൊണ്ടാണ് ഞാനിത് പറഞ്ഞെന്നറിയാമോ? ഈ പെർഫോമൻസ് ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞൊരു അപകടമുണ്ട്. പെർഫോമൻസ് ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ എപ്പോഴും കുറ്റബോധത്തിലാണ് ജീവിക്കുന്നത്. ഞാൻ വേണ്ട പോലെ ദൈവത്തിന് വേണ്ടി ഒന്നും പ്രവർത്തിച്ചിട്ടില്ല, ഞാൻ വേണ്ട പോലെ ഒന്നും ആയിത്തീർന്നിട്ടില്ല, എപ്പോഴും കുറ്റബോധത്തിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അതിൻ്റെ കാരണം ദൈവസ്നേഹത്തിൻ്റെ ദൈവകൃപയുടെ സുരക്ഷിതത്തിൽ അവർ ജീവിക്കാത്തത് കൊണ്ടാണ്. ദൈവത്തിന് എൻ്റെ മേൽ പ്രസാദം തോന്നിയിരിക്കുന്നത് എൻ്റെ എന്തെങ്കിലും കാര്യം കൊണ്ടല്ല. ഒരാളതിനെ കുറിച്ച് പറഞ്ഞു, ഈ പേരൻസ് ഭയങ്കര സ്ട്രിക്റ്റാന്ന് വിചാരിച്ചു, അടിച്ച് പൊട്ടിച്ച് തകർത്ത്, ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള പേരൻസ്. അങ്ങനെ വരുന്ന കുഞ്ഞുങ്ങള് ഒത്തിരി ഇൻസെക്യൂർ ആയിരിക്കും. കാരണം എന്താ അറിയാമോ? എന്തെങ്കിലും പെർഫോം ചെയ്താലേ ആരെ പ്രസാദിപ്പിക്കാൻ പറ്റുള്ളൂ? പേരൻസിനെ പ്രസാദിപ്പിക്കാൻ പറ്റുള്ളൂ. അവൻ 195 മാർക്ക് മേടിച്ചു, ഭയങ്കര സന്തോഷത്തോടെ വീട്ടിൽ വരിക. എത്രയാടാ മാർക്ക്? 195 മാർക്ക്. അപ്പൊ ഇവൻ വളരെ പ്രതീക്ഷയോടുകൂടി നിൽക്കുകയാണ്, കൊള്ളാം മോനെ കൊള്ളാം. അപ്പം വെച്ചു, എവിടെ പോയടാ 5 മാർക്ക്? എന്ന് പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും പെർഫോം ചെയ്താലാണ് അതിൽ എന്ത് ചെയ്യുന്നത്, അങ്ങനെ പ്രസാദിപ്പിക്കാൻ നോക്കിയവര് വളരെ പെട്ടെന്ന് ഈ ഒരു ട്രാപ്പിലേക്ക് വീഴും. എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ പ്രസാദം എന്റെ മേൽ വരണമെങ്കിൽ എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം. ഞാൻ പറഞ്ഞു, നമ്മൾ പെർഫെക്ഷനിലേക്കാണ് വളരുന്ന സഹോദരങ്ങളെ. ദാറ്റ് ഈസ് ട്രൂ. ഞാനതിനെ ഡിനൈ ചെയ്യല്ല, നമ്മൾ അതിലേക്കാണ് വളരുന്നേ. പക്ഷേ നമ്മളിൽ എപ്പോഴും ആ പെർഫെക്ഷൻ കാണത്തില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. എവിടെങ്കിലുമൊക്കെ വീഴ്ച ഉണ്ടാകാം നമ്മുടെ ജീവിതത്തിൽ. ഈ ഒരു വീഴ്ച പോലും ഇന്നലെ പറ്റിയില്ല എന്നുള്ള ആരെങ്കിലും ഉണ്ടെന്ന് കൈവെക്കാവോ? അല്ല, എനിക്ക് അവർക്ക് അവിടുന്ന് എന്നാ പറഞ്ഞത്, എനിക്ക് നിങ്ങളുടെ കൂടെ കുറച്ച് ദിവസം നടന്ന് എനിക്കൊന്ന് പഠിക്കാനുണ്ട്. ഇന്നലത്തെ ദിവസം നമ്മുടെ ചില എന്തെങ്കിലും വീഴ്ചകൾ വന്നു കാണും. അതായത് കർത്താവിനെ ആഴമായി സ്നേഹിക്കുന്നവരുടെ ജീവിതത്തിൽ പോലും അവരത് കൂടുതൽ തിരിച്ചറിയുന്നേ. ദേ വിൽ സെൻസ് ഇറ്റ് മോർ. മറ്റുള്ളവർ അത്രയും തിരിച്ചറിയത്തില്ല. കർത്താവിനെ കൂടുതൽ സ്നേഹിക്കണമെന്ന്, കർത്താവിനോട് കൂടുതൽ ചേർന്നിരിക്കുന്നവരാണ് അവരുടെ ജീവിതത്തിലെ കുറവുകളൊക്കെ അവർ പെട്ടെന്ന് തിരിച്ചറിയുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞത്, നമ്മുടെ പെർഫോമൻസ് അല്ല ദൈവത്തിന്റെ പ്രസാദം നമ്മുടെ മേൽ കൊണ്ടുവരുന്നേ. ലെറ്റ് മീ റിപ്പീറ്റ് ഇറ്റ്. എന്റെ ഒരു പാപം പോലും ചെയ്യാത്ത നടപ്പല്ല ദൈവത്തിന്റെ പ്രസാദം എന്റെ മേൽ കൊണ്ടുവരുന്നത്. ദൈവത്തിന്റെ പ്രസാദം എന്റെ മേൽ കൊണ്ടുവരുന്നത് തന്റെ പുത്രന്റെ ക്രൂശവർണത്തിലൂടെ, അത് ഞാൻ വിശ്വസിച്ചതിലൂടെയാ. പ്രൈസ് ദി ലോർഡ്. ഒരു പ്രൈസ് ദി ലോർഡും കേട്ടില്ല. ഈ ഫൗണ്ടേഷൻ നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ നിൽക്കണം സോരൻ. അവിടുന്ന് വേണം നമ്മുടെ സാങ്ക്ടിഫിക്കേഷൻ ആരംഭിക്കാൻ. ഞാൻ പറഞ്ഞത് സാങ്ക്ടിഫിക്കേഷനെ ഞാൻ കുറച്ച് കാണുകയല്ല, സാങ്ക്ടിഫിക്കേഷനിൽ ഞാൻ ഉത്സാഹിക്കുന്ന ആളാ. കാരണം ഈ ലോകത്തിൽ ദൈവം ഏറ്റവും കൂടുതൽ വെറുക്കുന്നുണ്ടെങ്കിൽ അത് പാപത്തെയാണെന്ന് വിശ്വസിക്കുന്ന ആളാ ഞാൻ. ഞാനും ഏറ്റവും കൂടുതൽ വെറുക്കാൻ ആഗ്രഹിക്കുന്നതും പാപത്തെയാണ്. പക്ഷേ എന്റെ പെർഫോമൻസ് കൊണ്ടല്ല ദൈവപ്രസാദം എന്റെ മേൽ വരുന്നേ. പഴയ നിയമത്തിൽ മനോഹരമായ ഒരു പിക്ചറുണ്ട്, 2 സാമുവൽ 2 സാമുവൽ ചാപ്റ്റർ 9 അതിന്റെ 3 വാക്യത്തില് നമുക്കറിയാം. ഇവിടെ പ്രസംഗിച്ചിട്ടുണ്ട് അതിനെ കുറിച്ചൊക്കെ, നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഞാനത് ജസ്റ്റ് പറയുകയാണ്. അതിന്റെ ആദ്യത്തെ വാക്യം മാത്രം, 3 വായിക്കാം. ഞാൻ ദൈവത്തിന്റെ ദയ കാണിക്കേണ്ടതിന് ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് രാജാവ് ചോദിച്ചതിന് 2 മുടന്തായിട്ട് യോനാഥാന്റെ ഒരു മകനുണ്ട് എന്ന് സീബ രാജാവിനോട് പറഞ്ഞു. ഓക്കെ, ശൗലിന്റെ കുടുംബത്തിൽ ആരോടെങ്കിലും ദയ കാണിക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചപ്പോഴ് അവിടെ പറയുകയാണ് 2 മുടന്തുള്ള ഒരാളെ കുറിച്ച് പറയുകയാണ്. അദ്ദേഹത്തിന്റെ പേരാണ് മെഫിബോശത്ത്. അദ്ദേഹത്തിന്റെ പ്രത്യേകത ഇതാണ്, 2 മുടന്താ. സാധാരണ രാജസന്നിധിയിൽ ആൾക്കാരെയൊക്കെ ഇരുത്തുമ്പോൾ യോഗ്യന്മാരായിരിക്കുന്ന ആൾക്കാരെ ഇരുത്താറുള്ളേ. 2 മുടന്തുള്ള ആൾക്കാരെ ഒന്ന് സാധാരണ രാജാവിന്റെ കൂട്ടത്തിൽ ഭക്ഷണം കഴിക്കാൻ അവിടെ ഇരുത്താറില്ല. പക്ഷേ ആരോടെങ്കിലും ഞാൻ ദൈവത്തിന്റെ ദയ കാണിക്കേണ്ടതിന് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവിടെ അവർ പറഞ്ഞു എന്താണ്, 2 മുടന്തായിട്ടൊരു മനുഷ്യനുണ്ട്, മെഫിബോശത്ത്. അദ്ദേഹത്തെ കൊണ്ടുവന്നു. ഓക്കെ, എന്നിട്ട് അതിന്റെ 7 ദാവീദ് അവനോട്, ഭയപ്പെടേണ്ട, നിന്റെ അപ്പനായ യോനാഥാന്റെ നിമിത്തം ഞാൻ നിന്നോട് ദയ കാണിച്ച് നിന്റെ അപ്പനായ ശൗലിന്റെ നിലമൊക്കെയും നിനക്ക് മടക്കിത്തരുന്നു. നീയോ നിത്യം എന്റെ മേശയെങ്കിൽ ഭക്ഷണം കഴിച്ചുകൊള്ളണം എന്ന് പറഞ്ഞു. അവനെ കൊണ്ടുവന്നപ്പോൾ അവൻ അവപ്പാടെ ഭയപ്പെട്ട വരുന്ന കാരണം എന്താണെന്ന് അറിയാമോ? കാരണം ശൗലിന്റെ കുടുംബത്തിലുള്ള അനേകം പേര് എന്ത് ചെയ്തു? കൊല്ലപ്പെട്ടു. ഇവൻ ഭയപ്പെട്ടു വന്ന് രാജാവിനെ നമസ്കരിക്കുമ്പോൾ രാജാവ് പറയുകയാണ്, നിന്റെ അപ്പനായ യോനാഥാൻ നിമിത്തം ഞാൻ നിനക്ക് നിന്റെ നിലം മടക്കി തരുന്നു. അത് മാത്രമല്ല, രാജാവിന്റെ എന്റെ മേശയെങ്കിൽ എവറി ഡേ നിത്യവും നീ ഭക്ഷണം കഴിച്ചുകൊള്ളണം. സ്വരങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചേ, ഒരു പിക്ചറാണ് കേട്ടോ. പഴയ നിയമത്തില് ദാവീദിന്റെ സ്ഥാനത്ത് നിങ്ങൾ പിതാവായ ദൈവത്തെ കാണും, യോനാഥന്റെ സ്ഥാനത്ത് യേശുവിനെ കാണണം, മെഫിബോശത്തിന്റെ സ്ഥാനത്ത് നമ്മളെയും കാണണം. ഒരു പിക്ചറാ. ദാവീദ് പറയുകയാണ്, പിതാവായ ദൈവം പറയുകയാണ്, നിങ്ങൾ എന്റെ കൂടെ എന്റെ മേശയിൽ ഭക്ഷണം കഴിക്കണം, എന്റെ കൂടെ ഞാൻ നിങ്ങളെ ആക്കി വെക്കുന്നു, എന്റെ കൂട്ടായ്മയിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരുന്നു, എന്നോട് കൂടെ ഭക്ഷണം കഴിക്കുവാൻ. എന്റെ അർത്ഥം ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇന്റിമേറ്റ് ആയിട്ടുള്ള ഫെലോഷിപ്പ് ആണ് ഭക്ഷണം ഒരുമിച്ച് കഴിക്കുക എന്ന് പറഞ്ഞാൽ. എന്റെ റീസൺ ഇതാണ്, നിന്റെ അപ്പനായ യോനാഥാൻ നിമിത്തം. മെഫിബോശത്തെ, നിന്റെ യോഗ്യത കൊണ്ടല്ല ഞാൻ നിന്നെ എന്റെ മേശയിൽ കൊണ്ടു നിർത്തുന്നത്, നിന്റെ അപ്പനായ യോനാഥാൻ നിമിത്തം. നോക്ക സൗരങ്ങളെ, കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന, നമുക്ക് വേണ്ടി പാപമായി തീർന്ന, നമുക്ക് വേണ്ടി അടിയേറ്റ, നമുക്ക് വേണ്ടി അവസാനത്തുള്ള രക്തം വരെ ചിന്തിയ ആ യേശുവിന്റെ നിമിത്തമാണ് പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് ധൈര്യത്തോടെ യോഗ്യതയോടെ അവന്റെ കൂട്ടായ്മയിൽ നിൽക്കുവാൻ കഴിയുന്നത്. എനിക്കറിയാമോ, ഈ വാക്യം 4 എഴുതിയിരിക്കുക എന്താണെന്നറിയാമോ? ഈ നിത്യം എന്റെ മേശയെങ്കിൽ ഭക്ഷണം കഴിച്ചു കൊള്ളണമെന്ന വാക്യം താഴേക്ക് വായിച്ചാൽ, വായിക്കേണ്ട നിങ്ങളിപ്പം 4 അത് റിപ്പീറ്റ് ചെയ്യുക. വൈ? എന്റെ കാരണം മറ്റൊന്നുമല്ല, പുതിയ നിയമത്തിലേക്ക് വരുന്നതിന്റെ ഒരു നിഴൽ നാം അവിടെ കാണുക. ദൈവത്തിന്റെ പിതാവിന്റെ സന്നിധിയിൽ നാം ധൈര്യത്തോടെ നിൽക്കുന്നതിന് ഒരൊറ്റ റീസണേ ഉള്ളൂ സഹോദരങ്ങളെ, അത് നമ്മുടെ എന്തെങ്കിലും പെർഫോമൻസ് കൊണ്ടല്ല, ഒരു തെറ്റും പോലും ചെയ്യാതെ നമ്മൾ നിൽക്കുന്നത് കൊണ്ടല്ല, പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ യോഗ്യതയോടെ നിൽക്കാൻ, ആ കൂട്ടായ്മയിൽ കയറി നിൽക്കാൻ, പിതാവിന്റെ കൂടെ ആയിരിക്കുവാൻ, ധൈര്യത്തോടെ പ്രാർത്ഥിക്കുവാൻ ഒക്കെയും നമ്മെ ബലപ്പെടുത്തുന്ന ഒരൊറ്റ കാര്യമാ യോനാഥാൻ നിമിത്തം മെഫെബോശത്തിന് ദാവീദ് കരുണ ചെയ്ത പോലെ തന്റെ പുത്രനായ യേശു ക്രിസ്തു നിമിത്തം പിതാവിന്റെ പ്രസാദം നമ്മുടെ മേൽ വന്നു. എന്തൊരു പൊസിഷൻ അല്ലേ? എന്താ പൊസിഷൻ? രാജാവിന്റെ മേശയെങ്കിൽ നിത്യം ഭക്ഷണം കഴിക്കണം, നാല് പ്രാവശ്യം എഴുതിയിരിക്കുക. പ്രൈസ് ദി ലോർഡ്. അവൻ എന്നെ വിരുന്ന് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നു, ഫെലോഷിപ്പ്. അതുകൊണ്ട് യോഹന്നാൻ പറഞ്ഞത് ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടുമാകുന്നു. സൗരങ്ങൾ, ഞാൻ പറഞ്ഞത് പഴയ നിയമത്തിലെ ആൾക്കാർ കേട്ടിട്ട് വിറച്ചു പോവും. ആരുടെ കൂട്ടായ്മ? പിതാവിനോട്, യേശു ക്രിസ്തുവിനോട് എന്ന് പറഞ്ഞാൽ പിന്നെ അവർക്ക് മനസ്സിലാക്കാം, ഓക്കെ, കാരണം മനുഷ്യനായിട്ട് ഈ ഭൂമിയിലേക്ക് വന്നാണല്ലോ. മറ്റേതാരാ? അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനായ താൻ മാത്രം അമർത്തതയുള്ളവനും മനുഷ്യരായും കാണാത്തവനും കാണാൻ കഴിയാത്തവനുമായ ഇറ്റേണൽ എവർലാസ്റ്റിംഗ് ഗോഡ്, അവനുമായിട്ടാ നമ്മുടെ കൂട്ടായ്മ. എന്താ കാര്യം? പിതാവിനോടും അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടുള്ള കൂട്ടായ്മയുടെ രഹസ്യം എന്താണെന്നറിയാമോ? യോനാഥാൻ നിമിത്തം തന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിന്റെ യോഗ്യത നിമിത്തം നമുക്ക് ധൈര്യത്തോടെ പിതാവിന്റെ സന്നിധിയിൽ കൂട്ടായ്മ ആചരിക്കാം. അപ്പാ എന്ന് വിളിക്കാം, യേശുവേ എന്ന് വിളിക്കാം, ഓടി ചെല്ലാം, ഏത് സമയത്തും കടന്നിയെല്ലാം, എപ്പോൾ വേണമെങ്കിലും ഹൃദയം ഒന്ന് ഉയർത്തിയാൽ മതി. അത് മാത്രമല്ല, നമ്മൾ നേരത്തെ വായിച്ച പോലെ എന്താ, സൃഷ്ടിതാവായവൻ എന്റെ ഉള്ളത്തിൽ വന്നിരിക്കുന്നു, എന്റെ ഉള്ളിൽ അവൻ വന്ന് വസിക്കുന്നു. This is Christian life. ഇത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമ്മളൊരു പെർഫോമൻസ് ബേസ്ഡ് ക്രിസ്ത്യാനിറ്റി ആയിരിക്കും. കുഴപ്പം എന്നറിയാമോ? എപ്പോഴും ഗിൽറ്റാ, കുറ്റബോധം എപ്പോഴും ഗിൽറ്റാ. ഒരാളോട് നേരെ ഒന്ന് സുവിശേഷം പറയാൻ പറ്റത്തില്ല, കാരണം എന്താ? ഗിൽറ്റ്. വൈകുന്നേരത്തെ മീറ്റിങ്ങിന് നമ്മൾ ഒരുമിച്ച് കൂടുമ്പോഴത്തേനും ഒന്ന് പറയാൻ തുടങ്ങി പറഞ്ഞാൽ വേണ്ട. ശരിയാ സഹോദരങ്ങളെ, ഞാൻ യോഗ്യനല്ല യേശുവേ നിൻ സ്നേഹം പ്രാപിപ്പാനുള്ളൊരു പാട്ട് നമ്മൾ പാടുന്നുണ്ട്. അത് പാടുമ്പോൾ അതിന്റെ അർത്ഥം ഇപ്പൊ യോഗ്യനായെന്നുള്ള അതിന്റെ അർത്ഥം അല്ലാതെ ഇനി ഞാൻ യോഗ്യനല്ലെന്നല്ല ആ പാട്ടിന്റെ അർത്ഥം. ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞാൽ യോഗ്യനല്ലാതിരുന്ന ഞാൻ, എന്നാൽ ഇപ്പോൾ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ അതിവിശുദ്ധ സ്ഥലത്തേക്ക് ധൈര്യത്തോടെ ഞാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആകുന്നത് കൃപയാൽ, കൃപയാൽ, കൃപയാൽ. ഓക്കെ, ഞാൻ ഇതിന് വളരെ പെട്ടെന്ന് എന്റെ സമയം പോയതുകൊണ്ട് ഞാൻ ആ ഭാഗങ്ങൾ വിട്ടിട്ട് ഞാൻ എന്റെ അടുത്ത ഭാഗത്തേക്ക് വരിക. നമ്മുടെ സുവിശേഷ വേല വായിച്ചു നിങ്ങളെ ഫേസിലേക്കാനും അതിന്റെ അതിന്റെ നാലാം അധ്യായം ഏഴാം വാക്യം.
എന്നാൽ നമ്മിൽ ഓരോരുത്തരും ക്രിസ്തുവിന്റെ ദാനത്തിനൊത്ത, ദാനത്തിന്റെ അളവിനൊത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നു.
But to each one of us, grace was given according to the measure of Christ's gift. കണ്ടോ? ഏതെങ്കിലും തരത്തിൽ സുവിശേഷ വേല ചെയ്യുന്നെങ്കിൽ, അല്ലെങ്കിൽ സുവിശേഷ വേല ഞാൻ ഉദ്ദേശിക്കുന്നത് ഇൻക്ലൂഡിംഗ് ആവട്ടെ, ഞാൻ പറഞ്ഞത് സഭയിൽ പ്രബോധിപ്പിക്കുന്നതായിരിക്കാം, പേഴ്സണലി ഒരാളോട് സംസാരിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ട്രാക്ട് കൊടുക്കുന്നതായിരിക്കാം, എന്തെങ്കിലും ആയിക്കോട്ടെ, ഇവിടെ എഴുതിയിരിക്കുകയാണ് എന്താണ്? ഈച്ച് വൺ ഓഫ് അസ് ഗ്രേസ് വാസ് ഗിവൺ, കൃപ ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് പോലീസ് പറഞ്ഞത് ഞങ്ങൾക്ക് കൃപ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടായിരിക്കുകയാൽ, ഞാൻ വാക്യൊന്നും എടുക്കുന്നില്ല, കൃപ ലഭിച്ചിട്ട് നിങ്ങൾക്ക് ഒരാളോട് പേഴ്സണലി കർത്താവിനെ കുറിച്ചൊന്ന് പറയാൻ കഴിഞ്ഞെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു കൃപയുടെ ഒരു അളവ് ദൈവം നിങ്ങളേക്ക് പകർന്നു അതിന്റെ അർത്ഥം. നിങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ രോഗി സൗഖ്യമായെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ ഒരു കൃപയുടെ ഒരു ഒഴുക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെന്ന അതിന്റെ അർത്ഥം. കൃപ, ഇതിനെ കുറിച്ചാണ് പൗലോസ് നേരത്തെ പറഞ്ഞത് ഞാൻ ആകുന്നത് കൃപയാൽ. ആ വാക്യം എടുത്തു, ഒന്ന് വരുന്ന 15 അധ്യായം 1 കൊരിന്ത്യർ 15. by the grace of God. Verse 10, I am what I am. And His grace toward me did not prove vain, but I labored even more than all of them. പൗലോസ് പറയുകയാണ്, ഞാനാകുന്നത് കൃപയാൽ, ഞാൻ രക്ഷിക്കപ്പെട്ടത് കൃപയാൽ, അപ്പോസ്തോലനായത് കൃപയാൽ, പാപത്തെ ജയിച്ചത് കൃപയാൽ, ദൈവത്തെ സ്നേഹിക്കാൻ പറ്റുന്നത് കൃപയാൽ, മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടത് കൃപയാൽ. ഇനി അടുത്ത ഒരു കാര്യം കൂടെ ഞാൻ പറയാം, അതിലേക്ക് ഞാൻ വരാം. ഇവിടെ പറയുകയാണ്, ഞാൻ ആകുന്നത് കൃപയാൽ, ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. എന്നിട്ട് പറയാണ്, എന്നോടുള്ള അവന്റെ കൃപ എന്ത് ചെയ്തില്ല, വ്യർത്ഥമായതുമില്ല. കാരണം എന്താ, ഞാൻ അവരെക്കാൾ എല്ലാം കൂടുതൽ അധ്വാനിച്ചു. തനിക്ക് കിട്ടുന്ന കൃപയിൽ പൗലോസ് എന്ത് ചെയ്തു, പൗലോസ് അങ്ങ് അധ്വാനിക്കുക. പക്ഷേ തന്റെ അധ്വാനമല്ല പ്രധാനപ്പെട്ട കാര്യം, എന്താണ് പിന്നെ, ദൈവത്തിന്റെ കൃപയാ. അതാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്തത്. എന്താണെന്നറിയാമോ, എന്താ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്, എന്നാൽ ഞാനല്ല എന്നോട് കൂടെയുള്ള ദൈവകൃപയത്രേ. വീണ്ടും റിപ്പീറ്റ് ചെയ്യാം, കണ്ടോ, ശ്രദ്ധിച്ച്. ഇതാര് പറയുന്നറിയാമോ, സുവിശേഷത്തിന് വേണ്ടി ഇത്രമാത്രം വില കൊടുത്തൊരു മനുഷ്യരില്ല സഹോദരങ്ങളെ. ഇവിടെ ആൾക്കാര് എന്നാ പറഞ്ഞു, ചിലരൊക്കെ ആണെങ്കിൽ എന്നാ ഈ എന്നാ തങ്ങളുടെ സുവിശേഷ വില, അല്ലെങ്കിൽ എന്നാ പറഞ്ഞത് ഈ തങ്ങളുടെ അധ്വാനത്തെ കുറിച്ച് ഒത്തിരി പറഞ്ഞ ആൾക്കാർ, ഷൂസ് തേഞ്ഞു പോയി, ഷൂസ് ഒക്കെ ചിലർ എടുത്തു പോയി കാണിക്കുക, ഷൂസ് എന്റെ ഇവിടെ ഒരു കീറലോ ഞാൻ നടന്നു. ഞാൻ പറഞ്ഞത് പൗലോസിന്റെ തിരിച്ചറിവ്, അടികൊണ്ട മനുഷ്യൻ, രാപ്പകൽ വെള്ളത്തിൽ കിടന്ന മനുഷ്യൻ, തന്റെ മുഴു ജീവിതവും കൊണ്ട് ഓട്ടമൂടിയ മനുഷ്യൻ പറയുകയാണ്, കൃപയാൽ, കൃപയാൽ. അതുകൊണ്ട് എല്ലാം ചെയ്തതിന് ശേഷം ഞങ്ങൾ കൊളരുതാത്ത ദാസന്മാർ, ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ എന്ന് പറവീൻ, എന്ന് പറവീൻ. അതിനടുത്തൊന്നും പറയരുതല്ല കേട്ടോ, നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്. പൗലോസ് ഏറ്റവും കൂടുതൽ തന്റെ സുവിശേഷ വേലയെ കുറിച്ച് പറഞ്ഞു, അടികിട്ടിയതിനെ കുറിച്ചും ഇതിനെക്കുറിച്ചൊക്കെ ഏറ്റവും കൂടുതൽ വിശദമായിട്ട്. ഓട്ടോബയോഗ്രഫിക്കൽ ലെറ്ററാണ് സെക്കൻഡ് കൊരിന്ത്യൻസ്, നിങ്ങളത് വായിക്കണം. അവിടെയാണ് പൗലോസ് എന്റെ ഹൃദയം തുറന്നങ്ങ് എഴുതുന്നത്. കാരണം ഒത്തിരി മറ്റുള്ള ആൾക്കാർ പൗലോസിനെ എതിർത്തപ്പം പൗലോസ് തന്റെ ഹൃദയം തുറന്നങ്ങ് എഴുതുകയാ, തന്റെ അപ്പോസ്തോലികത്വത്തെ കുറിച്ച് പൗലോസ് എഴുതുക. ഒത്തിരി കാര്യങ്ങൾ പൗലോസ് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അതിന്റെ സെന്റർ പോയിന്റ് നിൽക്കുന്നൊരു കാര്യമുണ്ട്. സെന്റർ പോയിന്റ്, ഞാൻ ഇത്രയും ഓടിയത്, ഇത്രയും അധ്വാനിച്ചത്, ഇത്രയും അടികൊണ്ടത്, ഇത്രയും കഷ്ടപ്പെട്ടത്, അതിന്റെ ഒക്കെ ഒരു ഫാക്ടർ ഇതാ. എന്താണെന്നറിയാമോ, എന്നോട് കൂടെയുള്ള ദൈവത്തിന്റെ കൃപ. പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന്റെ കൃപ. അപ്പൊ നമ്മുടെ സുവിശേഷ വേലയിൽ നമ്മൾ തിരിച്ചറിയണം. ഇനി അടുത്തത് ഞാൻ അപ്രസരം കൂടെ പറഞ്ഞോട്ടെ. നമ്മൾ പലപ്പോഴും ഭയപ്പെട്ടായിരിക്കുന്നത്, ദൈവമേ ഒരാളോട് സുവിശേഷം പറഞ്ഞാൽ കേൾക്കുവോ, അല്ലെങ്കിൽ ഒരു പ്രബോധനം പറയുമ്പോൾ തെറ്റിപ്പോവോ. ഞാൻ പറഞ്ഞത് സഹോദരങ്ങളെ, അവിടെ നമുക്ക് ധൈര്യപ്പെടാം, എന്റെ മേലേക്ക് കർത്താവ് എന്ത് പകരുന്നുണ്ട്, തന്റെ കൃപ പകരുന്നുണ്ട്, തന്റെ കൃപ പകരുന്നുണ്ട്. ഞാൻ ഒറ്റയ്ക്കല്ല നീ കാര്യത്തിന് വേണ്ടി പോകുന്നേ, എന്റെ സ്വന്തം ശക്തിയിലല്ലേ ഞാൻ പോകുന്നത്, എന്റെ മേൽ തന്റെ കൃപ പകരുവാനായിട്ട് കൃപ പകർന്നുകൊണ്ടിരിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ള തിരിച്ചറിവ് എപ്പോഴും നമ്മളെ ഭരിക്കണം സ്വരങ്ങളെ. നിങ്ങൾക്കറിയാം, പ്രസംഗത്തിനൊക്കെ പ്രിപ്പയർ ചെയ്യാൻ പോകുമ്പോൾ എത്ര പ്രിപ്പയർ ചെയ്താലും തീരത്തില്ല, വീണ്ടും വീണ്ടും ഓരോ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരും. അപ്പൊ ഞങ്ങളുടെ മനസ്സിലേക്കുള്ള ഒരു ധൈര്യം ഇതാണ് എന്നറിയാമോ. ഇതിനെക്കുറിച്ചൊക്കെ ഒത്തിരി എത്ര ചിന്തിച്ചാലും അതിന്റെ അപ്പുറത്ത് വീണ്ടും പല കാര്യങ്ങൾ കിടക്കുന്നത്, തിയോളജി അല്ലെ, ഇങ്ങനെ കടലിൽ പോലെ കിടക്കുക, 2000 വർഷമായിട്ട് ഒത്തിരി പേര് പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഞങ്ങൾക്കുള്ള ധൈര്യം ഇതാ, ആ പ്രസംഗിക്കുന്നതിന് മുൻപ് ഞങ്ങളൊന്ന് പ്രാർത്ഥിക്കും, കർത്താവേ നിന്റെ കൃപ, നിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം, ബലം ഒക്കെ ഞങ്ങളുടെ കൂടെ ഇരിക്കണേ എന്ന് പറഞ്ഞാ അങ്ങ് തുടങ്ങുന്നേ. ഇല്ലെങ്കിൽ ഞാൻ ചോദിക്കുന്നത്, നമുക്ക് ആർക്കെങ്കിലും കൂടെ നിൽക്കാൻ പറ്റുമോ സഹോദരങ്ങൾ, ആർക്കാ നിൽക്കാൻ പറ്റുന്നേ? ഈ തിയോളജി എല്ലാം പഠിച്ചിട്ട് ആർക്കെങ്കിലും നിൽക്കാൻ പറ്റുമോ? തെറ്റുകളൊക്കെ വരുമായിരിക്കുമെന്നേ, പക്ഷേ അതിന്റെ നടുവിലും ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ വ്യാപരിക്കുന്നുണ്ട് എന്നുള്ളൊരു സത്യം കൂടെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ തിരിച്ചറിയണം, തിരിച്ചറിയണം. ഇനി ഒരു പടി കൂടി കടന്ന് അപ്പുറത്തോട്ട് പോട്ടെ. 2 കൊരിന്ത്യരില് 12-ാം അധ്യായം, 2 കൊരിന്ത്യൻസ് chapter 12 verse 7,
വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂരം തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതനെ തന്നെ. അതെന്നെ വിട്ടു നീങ്ങേണ്ടതിന് ഞാൻ മൂന്ന് വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. അവൻ എന്നോട് എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീന തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവർത്തിക്കേണ്ടതിനെ ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകളിൽ പ്രശംസിക്കും.
ശ്രദ്ധിച്ച് ദൈവകൃപ കൂടുതൽ ഇങ്ങ് വന്നു. ആർക്ക് വന്നു? പൗലോസിന് വന്നു. അതുകൊണ്ട് എന്ത് വന്നു? വെളിപ്പാടുകളുടെ ആധിക്യം. വെളിപ്പാടുകളുടെ ആധിക്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വല്ല കാലത്ത് ഒരു കൊച്ചു കാര്യം കിട്ടിയാ നമ്മൾ മുന്നോട്ട് പോകുന്നത്. പൗലോസ് നിന്നാലിരുന്നാലും ഒക്കെ വെളിപ്പാടാണ്. അപ്പോസ്തലന്മാർക്ക് പോലും വെളിപ്പെടാത്ത വെളിപ്പാട് ആർക്ക് കിട്ടി? പൗലോസിന് കിട്ടി. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത് നമ്മുടെ സഹോദരനായ പൗലോസ് ചില കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത് ചിലർക്കൊന്നും മനസ്സിലാകാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞാൽ പൗലോസ് പത്രോസിന് പോലും മനസ്സിലാകാത്ത ലെവലിൽ ഉള്ള വെളിപ്പാടിലേക്ക് ആര് നിൽക്കുക? പൗലോസ് നിൽക്കുക. അപ്പൊ കർത്താവിന് മനസ്സിലായി ഇങ്ങനെ ഈ വെളിപ്പാട് വഴിയായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയാൽ എന്തിനുള്ളൊരു സാധ്യതയുണ്ട്? എന്താ? നിഗളിച്ചു പോകാനുള്ളൊരു സാധ്യതയുണ്ട്. ഈ ലോകത്തിലെ ഏറ്റവും വലിയൊരു പാപമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് നിഗളം. നിഗളം കൊലപാതകത്തെക്കാളും ഭീകരമാണ് നിഗളം. കാരണം എന്നറിയാമോ? നിഗളിച്ചു പോയി സാത്താന്റെ ശിക്ഷാവിധിയിൽ അകപ്പെടുന്നു എന്നുള്ളൊരു കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്. നിഗളം പിശാചിനെ വീഴ്ചൊരു കാര്യമാണ്. അപ്പൊ ദൈവം ഈ പൗലോസ് ഇത്രമാത്രം വെളിപ്പാടുകൾ കൊടുത്തപ്പോൾ പൗലോസിന് കിട്ടിയൊരു വെളിപ്പാട് എന്താണെന്നറിയാമോ? തലമുറകൾക്കും ഒക്കെ മറഞ്ഞു കിടന്ന മർമ്മം ഇപ്പോൾ എനിക്ക് വെളിപ്പെട്ടിരിക്കുന്നു. മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ എന്ന് പറഞ്ഞാൽ ദൈവം വന്ന് ഒരുവന്റെ ഉള്ളിൽ വസിക്കുന്നു എന്നുള്ള വെളിപ്പാടാണ്. അതും ആരുടെ ഉള്ളിൽ വസിക്കുന്നറിയാമോ? ജാതിയായ ഒരുവന്റെ ഉള്ളിൽ. യഹൂദനല്ല, യഹൂദന്റെ അഞ്ചയലൊക്കത്ത് പോലും വരാൻ കഴിയാത്ത ജാതികളായ മനുഷ്യരുടെ ഉള്ളിൽ ദൈവം വന്ന് വസിക്കുന്നു എന്നുള്ളൊരു വെളിപ്പാടാണ് പൗലോസിനെ കിട്ടിയത്. എന്തൊരു വെളിപ്പാടാത്. പഴയ നിമിത ചിന്തിക്കാൻ പോലും കഴിയത്തില്ല. കാരണം എന്താ? അതിവിശുദ്ധ സ്ഥലത്ത് വർഷത്തിൽ ഒന്നിറങ്ങുന്ന ഷെക്കൈന, ദൈവത്തിന്റെ തേജസ്, അതുപോലും ഭയത്തോടുകൂടി മാറി നിന്ന് നോക്കി പ്രാകാരത്തിൽ മാത്രം ഭയത്തോടും വിറയലോടും കൂടെ നിന്ന മനുഷ്യൻ ഇപ്പോൾ തിരിച്ചറിയുക, അതിവിശുദ്ധ സ്ഥലത്തിൽ ഇറങ്ങി വന്ന ദൈവത്തിന്റെ തേജസ്, ആ ദൈവം എന്റെ ഉള്ളിൽ വന്ന് വസിക്കുന്നു. ആ ദൈവം എന്തൊരു വെളിപ്പാടാ സൗരങ്ങളെ, എന്തൊരു വെളിപ്പാടാത്. പോലീസ് പറഞ്ഞ വെളിപ്പാടുകളുടെ ആധിക്യത്താൽ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്താണ്? ഒരു ശൂലം തന്നിരിക്കുക. എന്താ ശൂലം? എന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതനെ തന്നെ. അപ്പൊ സാത്താന്റെ ദൂതന്മാർക്കും ചില പരിപാടികളൊക്കെ ഉണ്ട്, അവർക്കും ചില ശുശ്രൂഷയൊക്കെ ഉണ്ട്. കാര്യം അടിച്ചു പോവാണെങ്കിലും ചില നല്ല കാര്യങ്ങൾ ചെയ്തിട്ടേ സാത്താനും കൂടെ പണ്ട് ദൂതന്മാരും കൂടെ പോകത്തുള്ളൂ. കാരണം അവര് ചെയ്യുന്ന ഒരേ ഒരു നല്ല കാര്യം ഇതാണ്, ഇടയ്ക്കിടയ്ക്ക് പൗലോസിന്റെ ഒരു കുത്ത്. എന്റെ ഒരു ചിന്ത പലയിടത്തും ചെല്ലുമ്പം പൗലോസിന് കിട്ടുന്ന അടിയിടിക്കാവുന്ന ചില രോഗമാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഞാൻ എതിരല്ല കേട്ടോ, ദൈവത്തോടത്ത് എന്നോട് വഴക്കുണ്ടാക്കാൻ വരരുത്. നിങ്ങൾ രോഗമാണെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിച്ചു, അത് രോഗമാണ്. ഓക്കെ, പക്ഷെ ഞാൻ എന്റെ താഴേക്കുള്ള കോണ്ടക്സ്റ്റ് ഒക്കെ ചിന്തിക്കുമ്പോൾ പല സ്ഥലങ്ങളിലും പൗലോസിൽ നിന്നും കിട്ടുന്ന അടിയിടിയൊക്കെയാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ പോലീസ് പറയാണ് അതെന്നെ വിട്ട് നീങ്ങേണ്ടതിന് മൂന്ന് പ്രാവശ്യം അപേക്ഷിച്ചു. കാരണം നമ്മളാളും പ്രാർത്ഥിക്കുമല്ലോ. പക്ഷെ ഇദ്ദേഹത്തിന് പ്രാർത്ഥിച്ചപ്പോ കർത്താവ് ഒരു കാര്യം പറഞ്ഞു. കർത്താവ് പറഞ്ഞു, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. സൗരങ്ങളെ, നമ്മളെ ബലഹീനരാക്കുന്ന ദൈവത്തിന്റെ കൃപ. കാരണം ബലഹീനനായിട്ടിരിക്കുമ്പോഴാണ് ഒരുവൻ ശക്തനാകുന്നത്. എപ്പോൾ താൻ നിൽക്കുന്നു തോന്നുവോ അപ്പോൾ വീഴാനുള്ളൊരു സാധ്യത കൂടുതലാ. ഞാൻ നിൽക്കുന്നു എന്ന് ഞാൻ തോന്നുമ്പോൾ, നിൽക്കുന്നു തോന്നുന്നതിന്റെ ടെസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നിൽക്കുന്നു തോന്നുന്നു, എപ്പോഴെന്നറിയാമോ? ഇടയ്ക്കിടയ്ക്ക് നമുക്ക് തോന്നൽ വരാറുണ്ട്. എപ്പോഴെന്നറിയാമോ? ഞാൻ മനസ്സിലാക്കുന്ന ഇങ്ങനെയാ, ഞാൻ മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുമ്പോൾ, ഞാൻ മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുമ്പോൾ അപ്പോൾ അതിന്റെ അർത്ഥം എന്നറിയാമോ? ഞാൻ പറയാണ് ഞാൻ എന്ത് ചെയ്യാണ്? ആ ഞാൻ നിൽക്കുക കേട്ടോ. കർത്താവ് പറഞ്ഞു, നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളട്ടെ. പ്രിയ സഹോദരങ്ങളെ, കർത്താവിന് ആവശ്യം ചില ബലഹീനരെയാ. ശക്തിവാന്മാരെ കർത്താവിന് വേണ്ടെന്ന്, ബുദ്ധിമാന്മാരെ കർത്താവിന് വേണ്ടെന്ന്, യോഗ്യതയുള്ളവരെ കർത്താവിന് വേണ്ടെന്ന്. കർത്താവിന്റെ മഹത്വം വെളിപ്പെടുത്തേണ്ടത് മൺപാത്രങ്ങളില്ല, കർത്താവിന്റെ മഹത്വം വെളിപ്പെടുത്തേണ്ടത് ബലഹീനരില്ല. കാരണം ബലഹീനരില് അവരിൽ തന്റെ കൃപ പകർന്ന് തന്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ കർത്താവിന് പ്രസാദമാ. അപ്പോൾ മഹത്വം കർത്താവിന് മാത്രം ലഭിക്കും. പൗലോസ് പറയാണ്, ആകയാൽ നോക്കി ആ വാക്യം എത്ര ബ്യൂട്ടിഫുൾ ആണെന്നറിയോ? നിങ്ങൾക്ക് ഒന്ന് വായിച്ചു നോക്കി അതിന്റെ 9-ാം വാക്യം. അതിസന്തോഷത്തോടെ എന്റെ ബലഹീനത പ്രശംസിക്കും. 10-ാം വാക്യം, അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിക്കുവാൻ ഇഷ്ടപ്പെടുന്നു. ബലഹീനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയ സഹോദരങ്ങളെ, ഞാൻ ദൈവകൃപയെ കുറിച്ചാണ് പറഞ്ഞത്. അൺമെരിറ്റഡ് ഫേവർ രക്ഷയിലും നമ്മുടെ വിശുദ്ധീകരണത്തിലൊക്കെ നമ്മൾ കാണുന്നത് അൺമെരിറ്റഡ് ഫേവർ. ഇവിടെ നമ്മൾ ദൈവത്തിന്റെ കൃപ ശക്തിയായിട്ട് കാണുകയാണ്. എന്താ? ബലഹീനതയിലേക്ക് പകരപ്പെടുന്ന ദൈവത്തിന്റെ ശക്തി. ശക്തി. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മുടെ ഹൃദയം ആ ദൈവത്തിന്റെ കൃപയിലേക്ക് നമുക്കൊന്ന് വെച്ചു കൊടുക്കാം. കർത്താവേ, എന്റെ യോഗ്യത കൊണ്ടല്ലല്ലോ ഞാൻ നിൽക്കുന്നത്. കർത്താവേ, അവിടുത്തെ ക്രൂശിലെ ചിന്തിയ രക്തത്തിന്റെ യോഗ്യതയിലാണ് ഞാൻ നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എങ്ങനെ നിൽക്കുന്നത്? വരുംകാലങ്ങളിൽ തന്റെ കരുണ കാണിക്കേണ്ടതിന് ഉയർത്തെഴുന്നേൽപ്പിച്ച് എന്നെ സ്വർഗത്തിലിരുത്തിയിരിക്കുക. ഞാൻ സ്വർഗത്തിലാണ് എന്നുള്ളവർക്ക് കരങ്ങൾ ഉയർത്തിയിരിക്കുക. കർത്താവിന്റെ ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ. എന്നെ ഉയർത്തെഴുന്നേൽപ്പിച്ച് എന്നെ സ്വർഗത്തിലിരുത്തിയിരിക്കുക, സ്വർഗത്തിലെഴുതിയിരിക്കുക, സ്വർഗത്തിന്റെ പൗരനാക്കിയിരിക്കുക, അവിടെ പേരെഴുതിയിരിക്കുക, എന്റെ നിത്യജീവൻ എന്റെ ഉള്ളിൽ ആരംഭിച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഞാൻ അതിനോട് സഹകരിക്കണം. അതിന്റെ അടുത്ത ഭാഗമാണ്, നമുക്കത് പിന്നെ ചിന്തിക്കാം. ഞാനതിന്റെ ഫൗണ്ടേഷണൽ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത്. നമ്മുടെ ഭാഗത്തുനിന്നുള്ള റെസ്പോൺസ് ആവശ്യമാണ്, നമ്മുടെ ഭാഗത്തുനിന്ന് അനുസരിക്കേണ്ടതുണ്ട്, നമ്മുടെ ഭാഗത്തുനിന്ന് ഏൽപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്, സമർപ്പിക്കേണ്ടതുണ്ട്, അതൊക്കെ കിടക്കുക. ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞത്, കാരണം എല്ലാം കൂടെ പറഞ്ഞാൽ നമുക്കത് മനസ്സിലാകത്തില്ല. പക്ഷെ ആദ്യത്തെ കാര്യം, തന്റെ കൃപ നമ്മുടെ മേൽ കർത്താവ് പകർന്നിരിക്കുക.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കൊള്ളപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ